好嘞。Alex Mark.
أعوذ بالله من برشد الروح عليك مصطفي أعوذ بالله من أمين أعوذ بالله من أمين أعوذ بالله من أمين أعوذ بالله من أمين أعوذ
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളോട്
കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്വനാ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞാൻ ചോദിക്കുന്നതുപോലെ ഞങ്ങളും പാപങ്ങളും ഞങ്ങളോട് ചോദിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ഭക്ഷണം ഞങ്ങളുടെ തുടർന്നേ. എന്നാൽ രാജ്യ ശക്തിയും മഹത്വവും അന്നേക്ക് നിനക്കുള്ളതാകുന്നു. ശുഭ നിറഞ്ഞ പറയമേ, നിനക്ക്
സമാധാനം.
അമ്മേ സമ്പ്രാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഓരോ പോഴും ഞങ്ങളുടെ മരണ സമയത്തിലും
ൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ സായം സന്ധ്യാകാലം വീണ്ടും നിന്റെ സന്നിധിയിലേക്ക് ബലഹീനരായ ഞങ്ങൾക്ക് എല്ലാവർക്കും ചേർന്ന് വരുവാനിടയാക്കിയതിനെ ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. നിന്റെ കരുണയും കൃപയും ഞങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കണമേ. കഴിഞ്ഞ വർഷക്കാലം ഞങ്ങളെ വഴി നടത്തിയതുപോലെ അതിലുപരിയായി അനുഗ്രഹത്തോടെയും കർത്താവ് ഈ വർഷവും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. വനിതാ സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭദ്രാസനത്തിൽ ഈ വർഷം സ്റ്റഡി ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഇതിനെ നേതൃത്വം നൽകുന്ന എല്ലാവരെയും അപ്പയോ തിരുമേനിയെ ഓർക്കുന്നു. ഇതിനെ നേതൃത്വം നൽകുന്ന രാജേഷ് അച്ഛനെ തിരുമുമ്പാകെ അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് അച്ഛനിൽ നിന്ന് ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ ദൈവസാന്നിധ്യത്താൽ നിറയ്ക്കുകയും പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ അത് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. കർത്താവെ ശാന്തമേ തിരുവുമ്പാകെ അർപ്പിക്കുന്നു. ഇതിന്റെ വിവിധ കമ്മിറ്റികളിലായിട്ട് ഭദ്രാസന തലത്തിലും റീജിയണൽ ലെവലിലും ഓരോ യൂണിറ്റിലും പ്രവർത്തിക്കുന്ന പ്രവർത്തകരെയും ഇതിന്റെ സമാജാംഗങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. കർത്താവെ ഞങ്ങളുടെ ഈ പഠന ക്ലാസ്സുകൾ ഞങ്ങളുടെ ആത്മീയ ഉയർച്ചയ്ക്കായിട്ട് തീരണമേ. പരീക്ഷ എന്നൊരു ലക്ഷ്യത്തെക്കാൾ ഉപരി ആത്മീയമായി ഞങ്ങൾ വളരുവാൻ തക്കവണ്ണം ഇതിലൂടെയൊക്കെയും ഇട്ടയാക്കണമേ. ദൈവകരുണ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സഹായിക്കണമേ. ആദിയോടന്തം ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളെല്ലാവരും നന്ദിയോടെ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി സ്തോത്രങ്ങൾ സമർപ്പിക്കുവാനായിട്ട് തന്നെ.
പുതിയ ക്ലാസ് തുടങ്ങുക. ശാന്തമാവ എല്ലാവരെയും ഒന്ന് വെൽക്കം ചെയ്താൽ നല്ലതായിരിക്കും.
എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം, ഗുഡ് ഈവനിങ്. നമ്മളങ്ങനെ രണ്ടാമത്തെ വർഷമാണ് നമ്മുടെ റെക്കോർഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ വർഷം റെക്കോർഡ് ചെയ്തു, ഈ വർഷം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഇങ്ങനെ ഈ വർഷങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് ഈ ക്ലാസ്സസ് ഒക്കെ എടുക്കാൻ നമ്മളെ സഹായിച്ച അച്ഛന്മാർക്ക് പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു. അവരെ ദൈവം കൂടുതലായിട്ട് ആത്മാവുകൾ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ കഴിഞ്ഞ വർഷത്തെ പരീക്ഷയിൽ വളരെ നല്ലതായിട്ട് എല്ലാവരും എഴുതിയിട്ടുണ്ട്. അത് എനിക്കറിയാം, ഈ ബൈബിൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നതിന്റെ ഫലമാണെന്ന്. അത് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട്. പരീക്ഷയ്ക്ക് പഠിക്കുന്നത് തന്നെയല്ല, നമ്മളെ ആത്മീയമായി സഹായിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് കയറാൻ പറ്റാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അറിഞ്ഞിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് ഫോൺ ചെയ്തൊന്ന് അറിയിച്ചാൽ നാളത്തെ ക്ലാസ്സിലെങ്കിലും അവർക്കൊന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്നത്തേക്ക് റെക്കോർഡിംഗ് ഒരു രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷം നമ്മുടെ വെബ് പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കും. അത് നിങ്ങൾക്ക് കയറാൻ പറ്റാത്തവർക്ക് കേൾക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധി ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കും. അതുപോലെ എല്ലാവരും വളരെ ദൈവത്തിൽ തങ്ങളെ തന്നെ അർപ്പിച്ചുകൊണ്ട് ഈ പ്രസംഗം ഈ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടയ്ക്ക് ശല്യങ്ങളും സ്വരങ്ങളും ഒന്നും ഉണ്ടാകാതെ പ്രത്യേകം സൂക്ഷിച്ചു കൊള്ളുക. എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. അച്ഛൻ നമുക്കെന്നാ തുടങ്ങാം. അച്ഛനെ അച്ഛനെ വളരെ വളരെയധികമായിട്ട് ഞാൻ ക്ലാസ്സസ് എടുക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു.
ഓക്കെ. സ്ത്രീയോ ദൈവത്തിന്റെ ദുരിതനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. എനിക്കൊരുപാട് സന്തോഷമുണ്ട്. നമ്മള് പുതിയ വർഷത്തിലേക്ക് ഉള്ള നമ്മുടെ ആദ്യത്തെ പഠന ക്ലാസിന്റെ ദിനമാണ് ഇന്നത്തെ ദിവസം. ഞാൻ പലപ്പോഴും ഓർക്കുന്നത് നമ്മുടെ ഈ സ്ത്രീ സമാജം, പ്രത്യേകിച്ച് നമ്മുടെ സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിലെ വനിതാ സമാജം വളരെ ഭാഗ്യം ചെയ്യുന്നവരാ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റ് ഒരു ഭദ്രാസനത്തിലും ഇത്ര നല്ല ഒരു രീതിയിൽ ഒരു പഠന ക്ലാസിന്റെ സംവിധാനങ്ങൾ ഈ അടുത്ത സമയത്ത് വല്ലതും മറ്റെവിടെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. മറ്റെവിടെങ്കിലും ഇത്ര നല്ല രീതിയിൽ ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആഴ്ചയിൽ രണ്ട് ദിവസങ്ങൾ, ഇനി അത് സ്ത്രീ സമാജത്തിന്റെ തലത്തിൽ മാത്രമല്ല ഭദ്രാസനത്തിലെ വിവിധ തലങ്ങളിലും വിശ്വാസികളെ വളരെ ആത്മീയമായിട്ട് ഉയർത്തിയെടുക്കുവാനും അതുപോലെ തന്നെ ഒരു ഭദ്രാസന കേന്ദ്രവുമായിട്ട് വിവിധ തലത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി ആഴമായ ബന്ധം തിരുവേനിയുമായിട്ടും അച്ഛന്മാരുമായിട്ടും ഒരു ബന്ധം, ആത്മീയ ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ തക്കവണ്ണം വിവിധ മേഖലകളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് വളരെ പ്രത്യേകിച്ച് നമ്മുടെ ഭദ്രാസനെ സംബന്ധിച്ചോളം ഏറ്റവും സന്തോഷമുള്ള കാര്യം. ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ നമുക്കറിയാം ഏറ്റവും അവസാന തലങ്ങളിൽ രൂപപ്പെട്ടു വന്ന ഭദ്രാസനങ്ങളുടെ ഒന്നാണ് ഇത്. പക്ഷെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഭദ്രാസനത്തിനേക്കാൾ അപ്രമായി ഒരു ആത്മീയ വളർച്ചയിലേക്ക് എത്തിച്ചേരാൻ തക്കവണ്ണം സാധിക്കുന്നു. അത് മാത്രമല്ല ഭദ്രാസനത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളിൽ, പ്രത്യേകിച്ച് വിവിധ ആത്മീയ സംഘടനകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ വനിതാ സമാജത്തിന്റെ ചുമതലക്കാരായിട്ട് വരുന്ന പല ആളുകളും, മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന ചുമതലക്കാരും ഇപ്പോഴുള്ളവരും, പ്രത്യേകിച്ച് ഇതിനു വേണ്ടി സഹകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഒരുപാട് താല്പര്യത്തോടും വളരെ ആത്മാർത്ഥമായിട്ടും, എനിക്കറിയാം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഒരുപാട് മറ്റ് ചുമതലകളുള്ളവരാണ്. ആ ചുമതലകളും അത് വ്യക്തിപരമായിട്ടും ഉള്ള ഒരുപാട് ചുമതലകളുള്ളവരുണ്ട്. പക്ഷെ അതൊക്കെ മാറ്റി അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ മുൻതൂക്കം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ സഹകരിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാവത്തില്ല. പ്രത്യേകിച്ച് ഞാൻ കൂടുതൽ ഓർപ്പിക്കുന്നത് നമ്മുടെ പി സി യോഗനെ അച്ഛന്റെ സാന്നിധ്യം തന്നെയാണ്. ഞാൻ പലപ്പോഴും പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹമാണ് അച്ഛന്റെ സാന്നിധ്യം. ഞാൻ വെറുതെ പറയുന്നതല്ല. എല്ലാവരും ഒക്കെ ക്ലാസ്സൊക്കെ എടുക്കുന്നവരുണ്ട്, താല്പര്യമുള്ളവരൊക്കെ ഉണ്ട്, പലരും ക്ലാസ്സൊക്കെ എടുക്കും. പക്ഷെ അച്ഛന് ക്ലാസ് എടുക്കാനുള്ള താല്പര്യം മാത്രമല്ല, അത് പഠിച്ച കാര്യങ്ങൾ ഭംഗിയായിട്ട് അത് കൺവേ ചെയ്യാനുള്ള കഴിവും ദൈവം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ആ കൊടുത്ത കഴിവ് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെയാവാം അച്ഛനത് കൂടുതൽ നല്ല തലത്തിൽ വളരാൻ തക്കവണ്ണം അത് സാധിക്കുന്നത്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വലിയൊരു മനസ്സിനെ ഞാൻ ശ്ലാഘിക്കുക. കാരണം നമുക്കറിയാം മറ്റേതെങ്കിലുമൊക്കെ പ്രസംഗങ്ങൾക്ക് പോകുമ്പോൾ ഒരുപാട് മറ്റ് ഒത്തിരി പ്രയോജനമുണ്ട് വ്യക്തിപരമായിട്ട്, ആത്മീയമായിട്ടും ഉണ്ട്, പക്ഷെ വ്യക്തിപരമായിട്ട് ചില പ്രയോജനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു ടെലിഫോണിൽ കൂടെ ക്ലാസ് എടുക്കുമ്പോൾ നല്ല രീതി പറഞ്ഞാലൊരു പ്രധാന ഫോൺ ചെയ്തതിന് നഷ്ടകാലത്തിന് വരത്തുള്ളൂ. പക്ഷെ മെറ്റീരിയലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ആത്മീയമായിട്ട് ഒത്തിരി നന്മ ദൈവം അനുഗ്രഹം കൊടുക്കുക, സംശയമൊന്നുമില്ല. പക്ഷെ അവർക്ക് അതൊന്നും ശ്രദ്ധിക്കാതെ ഈ സഭയോടും അല്ലെങ്കിൽ ഈ ഭദ്രാസനത്തോടും അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തോടുമുള്ള അച്ഛന്റെ ആഴമായ ആ താല്പര്യവും ആ സമർപ്പണവുമാണ് മുടങ്ങാതെ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഈ ക്ലാസ്സുകൾക്ക് എടുക്കുവാൻ തക്കവണ്ണം അച്ഛൻ കാണിക്കുന്ന വലിയൊരു മനസ്സ്. വാസ്തവത്തിൽ ഈ പലരും ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോഴും പലരുടെയും ധാരണ അന്നേരം വന്നേച്ച് പെട്ടെന്ന് വായിച്ചെടുക്കുന്നുള്ളതല്ല. പക്ഷെ അച്ഛനൊക്കെ ആ ക്ലാസ് എടുക്കുമ്പോൾ ഒരുപാട് ഒരുപാട് പഠനം നടത്തിയതിനു ശേഷം, ഒരുപാട് സമയം ഇതിനായി ചെലവഴിച്ചതിന് ശേഷമാണ്. അപ്പൊ ഇതിന് പിന്നെ വലിയൊരു ത്യാഗം അച്ഛനൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് നിങ്ങളോട് പറയുന്നത് മാത്രം, നിങ്ങളോട് മനസ്സിലാക്കാനായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ അതിനൊരു ലാഘവ ബുദ്ധിയോടുകൂടി കാണാതെ ഇത് വളരെ ഇതിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പല ആളുകളും, പ്രത്യേകിച്ച് പി സി ഓർത്തിനൊക്കെയുള്ള അച്ഛനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ശാന്തമയാണ്ടി ആണെങ്കിലും ഓരോ കാര്യങ്ങളും ഇമെയിൽ ചെയ്ത് ഇതിന്റെ ഓരോ കാര്യങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് എന്നോടും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അതുപോലെ ട്രസ്റ്റി ജിജി ആണെങ്കിലും ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിന്റെ പിന്നിൽ ഒത്തിരി സമയം ചെലവഴിച്ചുകൊണ്ട് ഇതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ആമുഖമായിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തി ക്ലേശം അനുഭവിച്ച് പ്രവർത്തിക്കുന്ന എല്ലാവരെയും വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ശ്ലാഘിക്കുകയും ഞാൻ ദൈവമുമ്പാകെ അവരെയൊക്കെ പ്രാർത്ഥനയ്ക്ക് വെക്കുകയും ചെയ്യുന്നു. ഈ അവരുടെ ഈ പ്രത്യേക അച്ഛന്റെയും മറ്റുള്ളവരുടെയും ഈ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അച്ഛന് നേരത്തെ ഓർപ്പിച്ചതുപോലെ വാസ്തവത്തില് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് ഒരു പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ച് മാർക്ക് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ക്വിസിന് ആനുവൽ കോൺഫറൻസിന് ഒരു പ്രൈസ് വാങ്ങിച്ചുകൊണ്ട് പോവുക എന്നുള്ള ഉദ്ദേശത്തോട് ഇതൊക്കെ അതിന്റെ ഏറ്റവും താഴെ കിടക്കുന്ന ഉദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് കൂടുതൽ പഠിക്കാനായിട്ട് നമുക്കൊരു അവസരം കണ്ടെത്തുക. നമുക്കറിയാം നമ്മുടെ സഭയിലൊക്കെ പണ്ട് ഒരു ചിന്ത ഉണ്ടായിരുന്നു നമ്മുടെ സഭയിൽ നിന്ന് വേദവസ്ത്രം പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിന് വളരെ മുൻതൂക്കം കൊടുക്കുന്നില്ല എന്നൊക്കെ ഒരു പലരും ചുമ പറയുന്നത് പലരും അതിനോട് താല്പര്യം കാണിക്കാത്തതുകൊണ്ട് ചെയ്യുന്നത് അങ്ങനൊക്കെ വരുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ചിന്ത ഒരു രീതി പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭദ്രാസനങ്ങളല്ല ഒത്തിരി അച്ഛന്മാരും മറ്റാളുകളും ഒക്കെ ഇതിനുവേണ്ടി സമയങ്ങൾ കളയുകയും അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ആളുകളെ നല്ല ആത്മീയ അവബോധമുള്ള ഒരാൾക്ക് രൂപാന്തരപ്പെടുത്തുക എന്നുള്ള വലിയൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രത്യേകിച്ച് MMVS തന്നെ അതിന്റെ ഏറ്റവും വലിയ ഭംഗിയായിട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഞാൻ അതിന്റെ ചുമതല ഇരിക്കുന്നവർ പറയുന്നതല്ല. ഞാൻ അതിന്റെ ഒന്നും ചെയ്യുന്നില്ലെന്ന് എനിക്കറിയാം. മറ്റു പലരും ഇതിനുവേണ്ടി ഒരുപാട് പ്രവർത്തിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് അത് വലിയൊരു പ്രാധാന്യം അത് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഭദ്രാസനത്തിലെ കൂടുതൽ സ്ത്രീകൾക്ക് ഈ ക്ലാസ്സുകളിൽ കൂടിയൊക്കെ ഒരുപാട് ആത്മീയ ഉണർവുണ്ടാകുവാനും തിരുവചനത്തെ പറ്റി കൂടുതൽ പഠിക്കുവാനും ആ പഠിച്ച കാര്യങ്ങളൊക്കെ വ്യക്തി ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഒക്കെ പ്രയോജനകരമായി തീരണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഞാൻ ഇത്ര വിശദീകരിച്ചിട്ട് പറയുന്നത് ഇന്ന് ഇതിന്റെ ഒരു ആമുഖം തുടക്ക ദിവസമായതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് വളരെ എല്ലാവരുടെ വിനയത്തോടുകൂടി അപേക്ഷിക്കാനുള്ളത് നിങ്ങൾ ക്ലാസ്സുകളൊക്കെ മുടങ്ങാതെ അറ്റൻഡ് ചെയ്യാൻ തക്കവണ്ണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാവരും വിശുദ്ധരാകുന്നോ അല്ലെങ്കിൽ ദൈവത്തിന് വലതുപാതിരിക്കത്തക്കവണ്ണോ യോഗ്യത എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ ഈ ഓരോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മളെ സ്വാധീനിക്കുന്ന എന്തെങ്കിലും തിരക്ക് കാണും. അതൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പ്രയോജനപ്പെടും. അല്ലെങ്കിൽ ഒറ്റ ക്ലാസ്സുകൾ നമ്മൾ വലിയൊരാകുന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ കേൾക്കുന്ന എന്തെങ്കിലും ഒരു ഇച്ചിരക്കെ നമ്മളത് സ്വാധീനിക്കും. അപ്പൊ അത് സ്വാധീനിക്കണം. അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് പ്രത്യേകിച്ച് ഓരോ ക്ലാസ്സുകളിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം അതിന്റെ അറ്റൻഡ് ചെയ്യാനായിട്ട്. കാരണം അതിലെന്തെങ്കിലും എന്റെ വ്യക്തി ജീവിതത്തിൽ ലഭിക്കത്തക്ക ഒരു പരിവർത്തനത്തിന് നിദാനമാകുന്ന വിധത്തിൽ ലഭിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി അതിൽ എല്ലാവരും സംബന്ധിക്കണം. പ്രത്യേകിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി ഞാൻ വീണ്ടും സ്വാഗതം ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് അത് കൂടുതൽ ആളുകളെ കൂടുതൽ ഭദ്രാസനത്തിലുള്ള കൂടുതൽ സ്ത്രീകളെ ഇതിലേക്ക് ആകർഷിക്കത്തക്കവണ്ണം നിങ്ങൾ എല്ലാവരും അത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് എന്നെ ഈ ക്ലാസ്സുകളിൽ കേൾക്കുന്ന ആളുകള് ക്ലാസ് എടുക്കുന്ന ആളിന്റെ കഴിവോ മിടുക്കോ അല്ലെങ്കിൽ അതിന്റെ ഭംഗിയൊന്നുമല്ല. കാരണം ക്ലാസ്സൊക്കെ എടുക്കാനുള്ള ഓരോരുത്തർ ഓരോ കഴിവുകളുണ്ട്. എല്ലാവർക്കും ഒരുപോലെ കഴിവുകളൊന്നുമില്ല. ചിലത് ഭംഗിയായിട്ട് എടുക്കും, അതൊക്കെ ഓരോരുത്തർ. പക്ഷെ എങ്ങനെയാണെങ്കിലും അതിന്റെ അകത്ത് നിന്ന് എന്ത് പറയുന്നു എന്നുള്ളത് നിങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് അത് കൂടുതൽ നന്ദിയായിരിക്കുന്നത്. ഒരുപാട് ആളുകളെ നമ്മുടെ ഭദ്രാസനത്തിലെ സ്ത്രീകളെയൊക്കെയും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇതുവരെ കേറാത്ത അറിയാത്ത സ്ത്രീകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൂടുതൽ ആളുകൾ ഈ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യപ്പെട്ടവണ്ണം വളരെ ക്രമീകരണം നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച് പറഞ്ഞ് ചെയ്യണം. പ്രത്യേകിച്ച് ടി സി വർക്കിന്റെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ സഭാപർണ സഹായിയും അങ്ങനെയുള്ള ക്ലാസ് ആ പുസ്തകങ്ങളൊക്കെ കവർ ചെയ്യുമ്പോൾ നമ്മളെ ഒരുപാട് ആത്മീയ ജീവിതത്തിലേക്ക് ശക്തിപ്പെടുത്തുന്ന സുന്ദരമായ ക്ലാസ്സുകളാണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. നമുക്ക് ഇന്ന് പഠിക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു വിഷയം ശമുവൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകത്തിന്റെ ആദ്യത്തെ ഞാൻ എത്ര അധ്യായം എന്ന് പറയുന്നില്ല. നമുക്കറിയാം ഒരേ വിഷയം ഇങ്ങനെ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോറടിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കുന്ന ഒരു തോന്നൽ ഇവിടെ നിന്നുകൊണ്ട് എനിക്കുണ്ടാകുമ്പോൾ ഞാൻ ആ ക്ലാസ് അങ്ങ് നിർത്തിയേക്കാം. വാസ്തവത്തിൽ ഇതൊരു നിങ്ങൾക്ക് ഈ വരെ ചിലപ്പോൾ ഓൾറെഡി പിന്നെ ശാന്തമാമ നിങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇതൊരു വളരെ ഡീറ്റെയിൽഡ് സ്റ്റഡി ആയിട്ട് പോകുന്നില്ല. നമ്മളതൊരു ക്വിസിന് അറ്റൻഡ് ചെയ്യത്തക്ക ഉടനെ കുറച്ച് പ്രധാനമായ ചോദ്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നത് താങ്കളുടെ ഉദ്ദേശം ഇതിൻ്റെ അകത്തൊന്നും നമ്മളെ ഉള്ളൂ. കാരണം ഇതൊരു ക്വിസിന് വേണ്ടി ഉള്ള ഒരു പ്രിപ്പറേഷനാണ് ഈ സവോൽ പ്രവാചകന്റെ പുസ്തകത്തിൽ. പക്ഷേ എങ്കിൽ തന്നെ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ക്വിസ് എന്നതിനേക്കാൾ അപ്പുറമായി ഈ സവോൽ പ്രവാചകന്റെ പുസ്തകം നമ്മളെ പഠിക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സ്വാധീനിക്കത്തക്ക ഒരുപാട് നല്ല അനുഭവങ്ങളും ആശയങ്ങളും ഇതിനകത്തുണ്ട്. അതൊക്കെ അത് നമ്മൾ കൂടുതൽ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. നിങ്ങളൊക്കെ വായിച്ചിട്ടുള്ളവരും ഇതിനെപ്പറ്റി അറിവുള്ളവരുമാണെന്ന് എനിക്കറിയാം. ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോഴേ അറിയാത്ത ആളുകളുടെ ഇടയിൽ അല്ല ഞാൻ എടുക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് വായിച്ച് എന്നേക്കാൾ കൂടുതൽ വായിച്ചിട്ടുള്ളവരാണ് എന്റെ ബോധ്യം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എടുക്കി തന്നെ ഞാൻ എടുക്കുന്നത്. എങ്കിലും ഇത് ഒന്നുകൂടെ ഈ വേദപുസ്തക അധ്യായങ്ങളിൽ കൂടി നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ വായിച്ചത് ഒന്നുകൂടെ ഒന്ന് പുനർവിചിന്തനം ചെയ്യുവാനും ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരമാണ്. കൂട്ടത്തിൽ എന്തെങ്കിലും ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ ശമുവേൽ പ്രവാചകന്റെ പുസ്തകം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശമുവേൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ പഠിക്കാൻ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ബുക്ക് തന്നെയാണ്. വേദപുസ്തകത്തിൽ ഉള്ള പല ചരിത്ര ഗ്രന്ഥങ്ങളിലും ഏറ്റവും കൂടുതൽ വ്യക്തി ജീവിതത്തെ ആകർഷിക്കപ്പെട്ടവണ്ണം ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള സുന്ദരമായ ഒരു പുസ്തകമാണ് ഈ ശമുവേൽ പ്രവാചകന്റെ പുസ്തകം. അതിനകത്ത് കുറെ കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങളൊക്കെ തന്നെ അവരുടെ ജീവിതത്തിൽ അവർ കാണിച്ച ശൈലികളൊക്കെ തന്നെ ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കേണ്ട ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു ധ്യാനാത്മകമായ ചിന്തയോടുകൂടി അത് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കത് കൂടുതൽ പ്രയോജനം ചെയ്യും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തു തീർന്നത് ന്യായാധിപന്മാരുടെ പുസ്തകമാണ്. അതിനകത്ത് നമ്മൾ ഒത്തിരി ആശയങ്ങൾ ഒക്കെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്തു. ശമുവേൽ പ്രവാചകന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിന്റെ ഒരു പൂർത്തീകരണവും അതിന്റെ അവസാനവും രാജാക്കന്മാരുടെ ഭരണത്തിന്റെ ഒരു പ്രാരംഭവുമാണ് ഈ ശമുവേൽ പ്രവാചകന്റെ പ്രത്യേകിച്ച് ഒന്നാം അധ്യായത്തില് മൊത്തത്തിൽ അത് വിലയിരുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ അത് പഠിച്ചിട്ടുള്ള സംഗതി തന്നെയാണ്. ന്യായാധിപന്മാരുടെ ഒരു 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 കാലഘട്ടത്തിന്റെ പര്യവസാനവും രാജാക്കന്മാരുടെ ഭരണത്തിന്റെ ഒരു പ്രാരംഭവുമാണ് വാസ്തവത്തിൽ ഈ ശമുവേൽ പ്രവാചകന്റെ പുസ്തകം. ഇത് രണ്ടിന്റെ സമന്വയമാണ് ഈ ശമുവേൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകത്തിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മൂന്നാളുകളാണ് ഈ വേദ ഈ ശമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കൂടുതലായിട്ട് പരിചയപ്പെടുന്നത്. നിങ്ങൾക്ക് അറിയാം ആരൊക്കെയാണുള്ളത്. വേറെ ഒരുപാട് ആളുകളുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ചില തീർന്ന് നിൽക്കുന്ന മൂന്ന് ആളുകൾ, ഒന്ന് തീർച്ചയായിട്ടും സംശയിക്കേണ്ട ഇതിന്റെ ഗ്രന്ഥകാരനായ പ്രവാചകൻ ശമുവേൽ പ്രവാചകൻ തന്നെയാണ്. രണ്ടാമതായിട്ട് ശമുവേൽ പ്രവാചകൻ തെരഞ്ഞെടുത്ത് അഭിഷിക്തനാക്കി രാജാവാക്കി മാറ്റിയ ശൗലാണ്. മൂന്നാമതായിട്ട് ശൗലിന് ശേഷം ഇസ്രായേലിന്റെ നേതാവായിട്ട് രാജാവായിട്ട് കടന്നു വരുന്ന ദാവീദ് രാജാവ്. മൂന്ന് പ്രധാന ആളുകളുടെ ശിരസ് ഉയർത്തി നിൽക്കുന്ന മൂന്ന് ആളുകളുടെ ജീവിത ചരിത്രമാണ് പ്രധാനമായിട്ട് ഈ ശമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇത് എഴുതിയത് ശമുവേൽ തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇത് ശമുവേൽ തന്നെയാണെന്ന് പറയാനായിട്ട് കാരണം യഹൂദന്മാരെ അവര് പൂർവ്വകാലം മുതല് അവരാചരിച്ചു വരുന്ന അവരുടെ പാരമ്പര്യങ്ങളുടെ ഒരു സമുച്ചയ പുസ്തകമാണ് പഴുത്തം എന്ന അർത്ഥം വരുന്ന തൽമൂദ് എന്ന് പറയുന്ന ഒരു ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചരിത്ര ഗ്രന്ഥം. അത് അവരുടെ പാരമ്പര്യങ്ങളെ പറ്റിയൊക്കെ പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് തൽമൂദ്. ഈ തൽമൂദില് പ്രധാനമായിട്ട് ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട് ഈ ശമുവേൽ പ്രവാചകന്റെ പുസ്തകം അത് രചിച്ചത് ഈ പ്രവാചകൻ തന്നെയാണ് അല്ലെങ്കിൽ ശമുവേൽ തന്നെയാണ് എന്ന് ആ പുസ്തകത്തിൽ കൂടി നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുകയാണ്. പിന്നെ പല സൂചനകളും ഉണ്ട് ഇത് ശമുവേൽ തന്നെ എഴുതിയതാണ് എന്നുള്ളത്. ഈ ശമുവേൽ പ്രവാചകന്റെ ജീവിതവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിത ആത്മീയ ഫലമൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ ക്രിസ്തുവാണ്. അത് പറയാനായിട്ട് കാരണം ഒരേ സമയം തന്നെ മൂന്ന് ആത്മീയ ശ്രദ്ധേയമായ മൂന്ന് ആത്മീയ മഹോന്നതങ്ങൾ വിഹരിച്ചിരുന്നാണ് ഈ ശമുവേൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് മൂന്ന് പ്രധാന തലം എന്ന് പറയുന്നത് അദ്ദേഹം പ്രവാചകനായിരുന്നു, പുരോഹിതനായിരുന്നു, ന്യായാധിപനുമായിരുന്നു. ഇസ്രായേലിന്റെ പ്രത്യേക ദൈവിക വിളിയുടെ മൂന്ന് ഔന്നത്യത്തിലുള്ള മൂന്ന് തലമായത് പ്രവാചകനും പുരോഹിതനും ന്യായാധിപനും. ഇത് മൂന്നും അടങ്ങിയിരുന്ന ഒരു മനുഷ്യനാണ് ഈ ശമുവേൽ പ്രവാചകൻ. അതുകൊണ്ട് ചില ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ശമുവേലിനെ ക്രിസ്തുവിന്റെ യേശുപ്രാനുമായിട്ടൊക്കെ താരതമ്യം ചെയ്ത് ചില ഗ്രന്ഥങ്ങളിലൊക്കെ വായിക്കാനുള്ള ഇടയായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു. വളരെ ദർശനത്തോടു കൂടിയ ആത്മീയ ദർശനത്തോടു കൂടിയ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ. അതിന്റെ മർമ്മപ്രധാനമായ അധ്യായം എന്ന് പറയുന്നത് ഒന്ന് ശമുവേൽ 15 അധ്യായമാണ്. കാരണം പറയാനായിട്ട് കാരണം ഈ പതിനേഴാം അധ്യായത്തിലാണ് ഈ രാജത്വം സൗലിൽ നിന്ന് ദാവീദിലേക്ക് മാറ്റപ്പെടുന്ന വളരെ ഹൃദയസ്പർശമായ ഒരു ചരിത്രം അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. വളരെ ശൗലിന് വന്ന ബാധ്യതകളും അതിൽ കൂടി ദാവീദ് രാജാവിനെ ചുമതലപ്പെടുത്തുന്ന ഒരു ഭാഗം വിശദീകരിക്കുന്ന ആ ഒരു അധ്യായത്തിൽ. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം അതായിട്ടാണ് ചരിത്രകാർ, പ്രത്യേകിച്ച് ഈ വേദപുസ്തക പണ്ഡിതാക്കൾ വിശദീകരിക്കുന്നത്. പിന്നെ ഗ്രന്ഥ വിശകലനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശൗലിൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകത്തെ വ്യക്തമാക്കുന്നത് മൂന്ന് ഭാഗങ്ങളായിട്ടാണ്. ഒന്ന്, ശൗലിന്റെ ന്യായപാലന കാലം, അത് അധ്യായം 1 മുതൽ 7 വരെ ശൗലിന്റെ ന്യായം അവിടെ ന്യായം പാലിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തെ പറ്റി നമ്മൾ പഠിക്കുന്നത് 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിലാണ്. പിന്നെ 8-ാം അധ്യായം മുതൽ 15-ാം അധ്യായം വരെ ഈ ശൗലിന്റെ രാജാവായ ശൗലിന്റെ വരവും പിന്നെ അദ്ദേഹത്തെ അഭിഷിക്തനാക്കുന്നതും അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലകളും അതൊക്കെ വിശദീകരിക്കുന്നതാണ് ഇതിന്റെ 2-ാം ഘട്ടം. അത് 8-ാം അധ്യായം മുതൽ 15-ാം അധ്യായം വരെ. പിന്നെ അതിനുശേഷമുള്ള 16-ാം അധ്യായം മുതൽ 31 വരെയുള്ള കാര്യങ്ങളൊക്കെ ഈ ദാവീദ് രാജാവുമായിട്ട് ഈ ശൗലും ദാവീദും തമ്മിലുള്ള പ്രശ്നങ്ങളും പിന്നെ ദാവീദ് രാജാവിന്റെ കടന്നുവരവും അദ്ദേഹത്തിന്റെ രാജ്യം നഷ്ടപ്പെട്ടുകൊണ്ട് ലോകം മുഴുവൻ ഓടേണ്ടി വരുന്ന ഒരവസ്ഥകൾ, പിന്നീട് അദ്ദേഹം തിരിച്ചു വരുന്ന, അങ്ങനെയൊക്കെയുള്ള ചില വിശദാംശങ്ങൾ. അങ്ങനെ 3 പ്രധാന ഘട്ടങ്ങളായിട്ടാണ് ഈ ശൗല പ്രവാചകന്റെ പുസ്തകം നമ്മൾ പഠിക്കുന്നത്. നിങ്ങളുടെ ഒരു ഓർമ്മയെ ഒരു പുസ്തകത്തെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് അതെന്നുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതിലേക്ക് പ്രവേശിക്കാൻ. അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ, ശൗല എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തോട് ചോദിച്ചു വാങ്ങിയവൻ എന്ന, ദൈവത്തോട് ചോദിച്ചു വാങ്ങിയവൻ. ഒരുപക്ഷെ ആ ഒരു അർത്ഥം ആ ആ പേരിൽ വരാനായിട്ട് കാരണം തന്നെ ശൗല പ്രവാചകന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പ്രധാനമായിട്ട് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, എൽക്കാന, ശൗല പ്രവാചകന്റെ പിതാവിന്റെ പേര് എൽക്കാന എന്നാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ 2 ഭാര്യമാരുടെയും ചരിത്രമാണ് ആദ്യം നമ്മൾ വായിക്കുന്നത്. പിന്നീട് നമ്മൾ അതിനകത്ത് കാണുന്നത് പ്രധാനപ്പെട്ട ഈ 1-ാം അധ്യായത്തിന്റെ 2-3 പ്രധാന കാര്യങ്ങൾ. ഒന്ന്, ഈ എൽക്കാനയും അദ്ദേഹത്തിന്റെ ഭാര്യമാരുമായിട്ടുള്ള ചില സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ. 2-ാമതായിട്ട് ഹന്നയുടെ പ്രാർത്ഥനയെ പറ്റിയാണ്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഹന്ന. 3-ാമതായിട്ട് ദൈവസന്നിധിയിൽ നമസ്കരിക്കുന്ന ദമ്പതികളുടെ ഒരു ചരിത്രമാണ് നമ്മൾ കാണുന്നത്. 4-ാമതായിട്ട് ശൗല പ്രവാചകന്റെ ജനനം. ഈ 4 കാര്യങ്ങളാണ് 1-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ട് വരുന്നത്. വായിക്കുക, എഫ്രായീം മലനാട്ടിലെ രാമാതായിയും സോഫിയുമിൽ എൽക്കാന എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വിസിൽ ഒരു ചോദ്യം ചോദിക്കാം, എൽക്കാന ഏത് നാട്ടുകാരനായിരുന്നു? ആ ചോദ്യത്തിന് ഉത്തരം, എഫ്രായീം മലനാട്ടിലെ രാമാതായിയും സോഫിയും എന്ന് പറയുന്ന നാട്ടിൽ എൽനാഥവാക്യത്തിൽ തന്നെയുണ്ട്, നാട്ടുകാരായിരുന്നു. 2-ാമതായിട്ട് എൽക്കാനയുടെ പിതാവിന്റെ പേര് യെരോഹാമിന്റെ മകനായിരുന്നു. 1-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തിലാണ് അത് കാണുന്നത്. 1-ാം അധ്യായത്തിലെ 1-ാം വാക്യം, അവൻ ഏലീഫിന്റെ മകനായ യെരോഹാമിന്റെ മകനായിരുന്നു. യെരോഹാമിന്റെ പുത്രനായിരുന്നു എൽക്കാന. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. അവിടത്തെ പഴയ കാലഘട്ടത്തിൽ നമുക്കറിയാം ചിലരുടെ ലൈഫിൽ 1-2 ഭാര്യമാര് ഉള്ളതായിട്ട് നമുക്കറിയാം. അങ്ങനെ ബുക്ക് ഭാര്യാർത്ഥ സമ്പ്രദായങ്ങളൊക്കെ നിലനിന്ന ഒരു കാലഘട്ടത്തിലാണ്. അതൊരു തെറ്റായിട്ടോ പാവമായിട്ടോ ഒന്നും അന്ന് കണ്ടിരുന്നില്ല. ആളുകളുടെയൊക്കെ ആവശ്യമനുസരിച്ചൊക്കെ ആ രീതിയിലായിരുന്നു അന്നുണ്ടായിരുന്നത്. 2 ഭാര്യമാരായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 1-ാമത്തെ ആളുടെ പേര് ഹന്ന, 2-ാമത്തെ ആളുടെ പേര് പെനിന്ന. അപ്പൊ ചോദിക്കാം, എൽക്കാനയുടെ ഭാര്യമാരുടെ പേരെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേരും, 1 ഹന്ന, 2 പെനിന്നയാണ്. അപ്പൊ ഈ പെനിന്നയ്ക്ക് മക്കളുണ്ടായിരുന്നു, പക്ഷെ ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു. ഇതിന്റെ ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ പൊതുവായിട്ടൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് എൽക്കാനയും കുടുംബവും ദൈവത്തെ നമസ്കരിക്കേണ്ട തോന്നം പോയത് എവിടെ? അവിടെ ഉത്തരം ഷീലോവിൽ, ഷീലോവിലാണ്. കാരണം ഷീലോ എന്ന് പറയുന്നത് നമുക്കറിയാം ദൈവത്തിന്റെ പെട്ടകം നിലനിന്നിരുന്ന സ്ഥലമാണ് ഷീലോ എന്ന് പറയുന്നത്. പെട്ടകവും സമാഗമന കൂടാരവും സ്ഥിതി ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് ഷീലോവ്. അപ്പൊ ഇസ്രായേലുടെ ഒരു ആരാധന കേന്ദ്ര സ്ഥലം, ഈ ജെറുസലേം ദേവാലയം ഒക്കെ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് രൂപപ്പെട്ടു വരുന്നത്. അതിനൊക്കെ മുമ്പ് ഇസ്രായേൽ ജനങ്ങളുടെ ആരാധന കേന്ദ്രമായിരുന്നു ഷീലോവ്. അവരെ ഷീലോവിൽ അവർ ആരാധിക്കാനായിട്ട് കാരണം ദൈവത്തിന്റെ പെട്ടകം സമാഗമന കൂടാരമൊക്കെ സ്ഥിതി ചെയ്തിരുന്നത് ഷീലോവിലായിരുന്നു. അതുകൊണ്ട് എല്ലാ ആളുകളും അവിടെ ആരാധിക്കാനായിട്ട് പോകുമായിരുന്നു. നമ്മൾ ഈ തുടർന്നു ഈ അധ്യായം വായിക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി കാണുന്നുണ്ട്. നമ്മൾ ഈ ഈ തമ്പുരാനെ മാതാപിതാക്കളൊക്കെ കൊണ്ട് ജീർത്തുന്നവർ ദേവാലയത്തിൽ ആരാധിക്കാൻ പോകുന്നു പറയുന്നത് പോലെ ഇവരൊക്കെ ഈ എഫ്രൈം മലനാട്ടിൽ നിന്നും വളരെ ദൂരം വളരെ യാത്രയുണ്ട് ഈ പറയുന്ന ഈ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ. അപ്പൊ അത്രയും ദൂരം ചെയ്തിട്ട് അവരെല്ലാ വർഷവും ദൈവത്തെ ആരാധിക്കാനായിട്ട് പോകുന്ന പതിവുണ്ടായിരുന്നു. ആണ്ടൂറും ഷീലോവിലേക്ക് പോകുക, നമ്മൾ വായിക്കുന്നുണ്ട് മൂന്നാം വാക്യത്തിൽ അവർ ആണ്ടൂറും ഷീലോവിലേക്ക് പോകുന്ന പതിവുണ്ടായിരുന്നു. അവിടെ പറയുന്നുണ്ട് ഏലിയുടെ രണ്ട് പുത്രന്മാരുടെ പേര്, എന്റെ അവസാനം പറയുന്നുണ്ട് യഹോവയ്ക്ക് രണ്ട് പുരോഹിതന്മാരായിരുന്നു ഏലിക്ക് ഉണ്ടായിരുന്നു, സ്വപ്നി ഫിനഹാസും. നമുക്കറിയാവുന്ന കാര്യമാണ് ഏലി പുരോഹിതനായിരുന്നു, അവിടെ ശുശ്രൂഷ ചെയ്തിരുന്ന പ്രധാനപ്പെട്ട പുരോഹിതൻ. നമുക്കറിയാം പഴയ നീണ്ട കാലഘട്ടത്തിൽ ദൈവം അഹറോയോട് പറയുന്നത് പോലെ തന്നെ നീയും നിന്റെ സന്തതി പരമ്പരകളുമായിരിക്കും ഇവിടെ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നത്. ആ ഒരു സന്തതി പരമ്പരകളുടെ അവകാശമായിട്ടാണ്. അപ്പൊ ഇവിടെ ഈ ഏലി പുരോഹിതനിലെത്തി ചേർന്നപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ പുത്രന്മാരും ഈ സമാഗമന കൂടാരത്തില് അതീക്ഷിത സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരായിട്ട് വിളിക്കപ്പെട്ടവരായിരുന്നു. അപ്പം ഏലിയും ഏലി പുരോഹിതനും അദ്ദേഹത്തിന്റെ മക്കളുമായിരുന്നു അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നാലാം വാക്യത്തിലൂടെ പറയുന്നത് എൽക്കാന യാഗം കഴിക്കുമ്പോൾ ഒക്കെയും തന്റെ ഭാര്യയായ പെണ്ണിനേക്കും അവളുടെ സകല പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുക്കും. ഹന്നയ്ക്ക് എങ്ങനെയാണ് കൊടുത്തിരുന്നതെന്നുള്ള പറയുന്നുണ്ട്. മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാളും ഇരട്ടി ഓഹരി ഹന്നയ്ക്ക് കൊടുക്കും. കാരണം ഹന്നയോട് ഈ ഇദ്ദേഹത്തിന് കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഹന്നയെ സ്നേഹിക്കാനുള്ള ഒത്തിരി കാരണം കൂടെ ഉണ്ട്. നമുക്കറിയാം അവളൊക്കെ മക്കളില്ലായിരുന്ന ഒരു സ്ത്രീയായിട്ടാണ് എൽക്കാനയുടെ ഭാര്യ ഹന്നയ്ക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. എനിക്ക് ഈ വേദഭാഗം വായിക്കുമ്പോൾ വളരെ എനിക്ക് വളരെ അതിശയിപ്പിച്ച ഒരു സംഗതി, നമുക്കറിയാം എപ്പോഴും ഭാര്യമാരെ പലപ്പോഴും കുടുംബജീവിതത്തിലൊക്കെ ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നത് അവരുടെ കഴിവുകൾ കണ്ടിട്ടാണ്. പ്രത്യേകിച്ച് അവര് ചില സ്ത്രീകളൊക്കെ ഒരുപാട് ജോലി ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ, ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അല്ലെ അങ്ങനെ ചില കഴിവുകൾ കണ്ടിട്ട് മിടുക്കുകൾ കണ്ടിട്ടാണ് പലരും ഭാര്യമാരെ സ്നേഹിക്കുന്നത്. പക്ഷെ ഇവിടെ എനിക്ക് ഈ പിന്നെ എൽക്കാന വളരെ നല്ല വളരെ ഉദാത്ത മാതൃകനായ ഒരു പുരുഷനാണെന്ന് പറയാനായിട്ട് കഴിയും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പെണ്ണിനേക്കും ഹന്നയ്ക്കും ഹന്നയ്ക്ക് മക്കളില്ല, പെണ്ണിനേക്ക് മക്കളുണ്ട്. സ്വാഭാവികമായിട്ട് ഈ എൽക്കാന ചെയ്യേണ്ടത് ഈ മക്കളുള്ള പെണ്ണിനെ സ്നേഹിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് തലമുറകളെ സമ്മാനിച്ചത് ഇവിടെ ഈ പെണ്ണിനേക്ക് കൂടിയാണ്. വാസ്തവത്തിൽ ഹന്നയെ സ്നേഹിക്കേണ്ട കാര്യമൊന്നും അദ്ദേഹത്തിനില്ല ഒരു സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴേ. പക്ഷെ ഇദ്ദേഹം കൂടുതൽ സ്നേഹിക്കുന്നത് ഹന്നയാണ്. അന്നെ സ്നേഹിക്കാനുള്ള മറ്റു പല കാരണങ്ങൾ കാണുമായിരിക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ട കാരണം ഈ കുഞ്ഞുങ്ങളില്ലാതിരുന്നു എന്നുള്ളതാണ്. അപ്പൊ കുഞ്ഞുങ്ങളില്ലാതെ ഹന്നയുടെ പ്രയാസമേറിയ മനസ്സ് ഈ എൽക്കാനയ്ക്ക് അറിയാമായിരുന്നു. അപ്പൊ ആ മനസ്സിനെയാണ് എൽക്കാന സ്നേഹിക്കുന്നത്. പക്ഷെ പല പുരുഷന്മാർക്ക് ഏറ്റവും മാതൃകാപരമായിട്ട് ചിന്തിക്കാവുന്ന ഒരു വ്യക്തിയായിട്ടാണ്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഈ എൽക്കാനയുടെ ചില സംസാരങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം നല്ലൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഈ ഹന്നയ്ക്ക് മക്കളില്ലാതിരുന്നത് കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ അവളെ കൂടുതൽ സന്തോഷിപ്പിക്കാനൊക്കെ എൽക്കാന ശ്രമിച്ചു എന്നുള്ളതിന്റെ ഒരു അടയാളമാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി സമ്മാനം എല്ലാ വർഷവും ഈ യാഗം അർപ്പിക്കുന്ന സമയത്ത് ഈ ഇവർക്ക് കൊടുക്കേണ്ട കാരണം ഇടയായി തീർന്നത്. അപ്പൊ അത് വളരെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം. അങ്ങനെ പിന്നീട് നമ്മൾ തുറന്ന് വായിക്കുമ്പോൾ എപ്പോ അവളുടെ ഗർഭം നമ്മളിത് കേൾക്കുന്നുണ്ടല്ലോ എന്നെ. ഹലോ ഹലോ കേൾക്കാനായിട്ട് പ്രയാസമുണ്ടോ മോനെ? ഹലോ അല്ല എനിക്ക് ഡിസ്റ്റർബൻസ് പോലെ സൗണ്ട് വന്നു ചോദിച്ചാ. അപ്പൊ അങ്ങനെ ഒരുപാട് സഹായിച്ച് സഹകരിക്കുന്ന ഒരുപാട് അദ്ദേഹം കണ്ണായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് നമ്മള് സ്വന്തം നമ്മള് കാണുന്നത് ഒരു ആ അധ്യായത്തിന് പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു ഈ കണ്ണായിയുടെ ഒരു പ്രയാസം നമ്മൾ കാണുന്നത്. ഈ മക്കളില്ലാത്തതിനെ പറ്റി പറയുമ്പോൾ അവളുടെ ഭർത്താവായ എൽക്കാന അവൾ വേദാവർഷത്തിൽ അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ഈ ഹന്നയ്ക്ക് കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ ദുഃഖം അവൾക്കുണ്ട്. പക്ഷെ ആ ദുഃഖം അവൾക്ക് കൂടുതൽ അനുഭവപ്പെടാതെ കാണാൻ എന്നറിയാവോ? ഈ തന്റെ മറ്റേ ഭാര്യ എൽക്കാനയുടെ മറ്റേ ഭാര്യ പെലിന എപ്പോഴും ഇവിടെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും. ഒരുപക്ഷെ മക്കളില്ലാത്തതിനേക്കാൾ അവൾ കൂടുതൽ പ്രയാസം അനുഭവിച്ചത് തന്റെ സഹപ്രവർത്തകർ തന്നെ നിണ്യമായി എണ്ണിയതുകൊണ്ടായിരിക്കാം. ഇവിടെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് അവൾ എത്ര നാൾ ഇവിടെ കരിയാക്കുന്നത് എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. അവൾ എപ്പോഴും ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുപോലും അവൾ അങ്ങനെ തന്നെ ചെയ്തു പോകുന്നു. കാരണം കൂടുതൽ ദൈവസന്നിധിയിൽ പോകുമ്പോഴാണ് അവള് മറ്റവൾ കൂടുതൽ ഇദ്ദേഹത്തെ കളിയാക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ചില ആളുകളുടെ സ്വഭാവമാണ് ഇത്. ഞാനതുകൊണ്ട് പറഞ്ഞത് ഈ പുസ്തകത്തിലെ ചില വാക്യങ്ങളൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കുന്നതാണ്. ഇവിടെ പറയാനൊരു സംഗതി എന്നാണ്, എപ്പോഴും ഈ ഫെലിന മക്കളില്ലാതിരിക്കുന്ന ഈ കണ്ണയെ കളിയാക്കിക്കൊണ്ടിരിക്കും. ഏറ്റവും കൂടുതൽ കളിയാക്കുന്ന എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോഴാണ്. ചില ആളുകളുടെ സ്വഭാവമാണ്, ചില ആളുകൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ അവരെ കളിയാക്കുകയും അത് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ ദൈവത്തോടുള്ള അഭേദ്യമായ ബന്ധം ഈ കണ്ണയ്ക്ക് ഉണ്ടാകുന്നത് ഈ പെണ്ണിനെ കളിയാമായിരുന്നു. അത് പിന്തിരിപ്പിക്കാൻ വളരെ പ്രബലമായിട്ടായിരിക്കാം, ഇങ്ങനെ കളിയാക്കി വേദനിപ്പിക്കുമ്പോൾ നാലാളുടെ മുമ്പിൽ പോകത്തില്ല, അത് പിന്തിരിപ്പിക്കാനായിരിക്കാം. അതല്ലെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം ഇല്ലാതാക്കി തീർക്കാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ എൽക്കാന കണ്ണയെ സ്നേഹിക്കുന്നത് കൊണ്ടുള്ള വൈരാഗ്യം തീർക്കുന്നതായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഈ എപ്പോഴും ഈ സ്ത്രീ ഈ കണ്ണയെ കളിയാക്കി ഒരുപാട് പിന്നെ ദുഷിക്കുകയും പഴിക്കുകയും ചെയ്യുമായിരുന്നു. അതുതന്നെയാണ് കണ്ണയെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ഭാരമായിട്ട് കണ്ണയെ സ്വാധീനിച്ചിരുന്നത്. അപ്പൊ അവൾ പലപ്പോഴും പകുതി ഇറക്കുകയും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ അതുകൊണ്ടാണ്, പക്ഷെ അതിൽ ദുഃഖിതനായിട്ട് ഈ എൽക്കാന പറയുന്നുണ്ട്, കണ്ണെ നീ എന്തിനു കരയുന്നു, എന്തിനു പകുതി കിടക്കുന്നു, നീ വസനിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലവരല്ലേ എന്ന് പറഞ്ഞു. ആ ഒരു വാക്യം ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല വളരെ സ്നേഹ സമ്പന്നരായ ചില ഭർത്താക്കന്മാരുടെ ഒരു ചിത്രമാണ് അവിടെ കാണിക്കുന്നത്. ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലവനല്ലേ, നീ ഒന്നു വേണ്ടി വിഷമിക്കേണ്ട, നിന്റെ ആ ഒരു പ്രത്യേകിച്ച് ഭാര്യയുടെ ആഴമായ ദുഃഖത്തിന് വളരെ വളരെ മനഃശാസ്ത്രപരമായി സമീപിച്ചുകൊണ്ട് അവൻ ആശ്വസിപ്പിക്കുന്ന ഒരു നല്ല മാതൃകാപരമായ ഒരു ഭർത്താവിന്റെ ചിത്രമാണ് നമ്മൾ എൽക്കാനയിൽ കാണുന്നത്. അങ്ങനെ അവള് പോകുന്നു, അവര് പോയിട്ട് പിന്നീട് നമ്മള് കാണുന്നത്, ഞാനത് പെട്ടെന്ന് പെട്ടെന്ന് വായിച്ചു, അവര് പ്രാർത്ഥിക്കാനാണ് ദേവാലയത്തിൽ പോകുന്നതാണ്. 13 വാക്യത്തിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വാക്യം പറയുന്നുണ്ട്, ഹന്ന എങ്ങനെയാണ് പ്രാർത്ഥിച്ചതെന്നുള്ളത്. ഹന്ന എങ്ങനെ പ്രാർത്ഥിച്ചു എന്നുള്ള അവൾ ഹൃദയം കൊണ്ട് ദൈവത്തിന് സംസാരിച്ചു എന്നുള്ളതാണ്. ഇത് വളരെ ആഴമായിട്ട് സ്പർശിക്കേണ്ട ഒരു സംഗതിയാണ്. ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്? ഇത് പ്രാർത്ഥനയ്ക്ക് ഇത് ഒത്തിരി മീഡിയസ് ഉണ്ട് അല്ലേ, നമ്മളെ കൈ ചിലരെ കൈ ഉയർത്തി ബഹളം വെച്ച് ചാടി ഓടിയൊക്കെ പ്രാർത്ഥിക്കും. പക്ഷെ പ്രാർത്ഥനകളാണ് എങ്ങനെ പ്രാർത്ഥിക്കുക, പക്ഷെ ഈ ഹൃദയം ദൈവസന്നിധിയിൽ അടുക്കുന്നില്ലെങ്കിൽ ഈ ബാക്കിയുള്ള ചേഷ്ടകളൊക്കെ പ്രയോജനരഹിതമാണ്. അപ്പൊ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ സ്പർശനമാണ്. അത് വളരെ ഈ കണ്ണയിൽ കൂടി കാണുന്ന ഒരു പ്രാർത്ഥനയുടെ മാതൃക ഏതാണ്, എനിക്ക് നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിക്കേണ്ട ഒരു ഘടകം തന്നെയാണ്. 10 അവർ മനോഹരത്തനത്തോടെ യഹോവയുടെ പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു, അവരുടെ നേർത്ത നേർന്നു സൈന്യങ്ങൾ യഹോവയെ അടിയന്റെ സങ്കടം നോക്കി. ഇവിടെ തന്നെ നേർച്ചയുമായിട്ട് ബന്ധപ്പെട്ടൊരു ഭാഗം പറഞ്ഞു. ഈ നേർച്ച എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇച്ഛകളൊക്കെ കളിയാക്കുന്നുണ്ട്. ഈ നേർച്ചയുടെ ആവശ്യമൊന്നുമില്ല, നേർച്ചയൊന്നും നമ്മൾ ചിലപ്പോൾ പരിമലപ്പള്ളിയിലോ അല്ലെങ്കിൽ നേർച്ചയൊക്കെ നേരാറുണ്ട്. പക്ഷെ നേർച്ച എന്ന് പറഞ്ഞാൽ വളരെ വലിയ സത്യമാണ്, ഒരു വലിയ വിശ്വാസമാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചില ആഗ്രഹങ്ങൾ അർഹതയുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ, അർഹതയില്ലാത്ത ആഗ്രഹത്തിലാണ് നേർച്ച കഴിച്ചാൽ കേൾക്കണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ അർഹിക്കപ്പെടുന്ന ചില ആഗ്രഹങ്ങളാണെങ്കിൽ വിശ്വാസത്തോട് നേർച്ച കഴിക്കുമ്പോൾ ആ നേർച്ച ദൈവസ്ഥാനത്തിൽ ഫലവത്താകും എന്നുള്ളത് നമ്മൾ ഈ വേദഭാഗം എന്ന് പഠിക്കുന്നത്. ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് യഹോവയ്ക്ക് നേർച്ച കഴിക്കുന്നത്. അത് വലിയൊരു സംഗതിയാണ്. നമ്മൾ നേർച്ച പ്രത്യേകിച്ച് ഓരോ മധ്യസ്ഥന്മാരുടെ ഇതിൽ നമ്മൾ ദൈവത്തിന് നേർച്ച ഈ ഓരോ മധ്യസ്ഥന്മാരുടെ നാമധേയത്തിൽ നമ്മൾ നേർച്ച കഴിക്കുമ്പോഴും ദൈവസ്ഥത്തിൽ അർപ്പിച്ചിരുന്നത്. അപ്പം ഈ നേർച്ച നമ്മൾ ചെയ്യുമ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും, സംശയമൊന്നുമില്ല. അത് അതിലേറ്റവും ഒരു ഉദാഹരണമാണ് ഈ കല്ലാട് ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ ഒരു കുഞ്ഞിനു വേണ്ടി ദൈവസന്നിധിയിൽ ചെയ്യുന്നത് ഒരു വലിയ നേർച്ചയാണ്. ആ നേർച്ചയിലവിടെ പറയുന്നത് അടിയൻ ജീവപര്യന്തം യഹോവ അവന് ഒരു കുഞ്ഞിനെ കിട്ടുകയാണെങ്കിൽ ജീവപര്യന്തം നിനക്ക് തരും, മാത്രമല്ല അവന്റെ തലയിൽ ക്ഷൗരത്തി തൊടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് നിവേദിക്കുന്ന, ദൈവത്തിന് നാശമാക്കി തീർക്കുന്ന ഒരു ഭാഗമായിട്ടാണ് കാണുന്നത്. അപ്പൊ അവളുടെ പ്രാർത്ഥന കണ്ടുകൊണ്ടാണ് ഈ ഏലി പുരോഹിതൻ ഇത് കാണുന്നുണ്ട്, ഇവളുടെ പ്രാർത്ഥന. അപ്പൊ അവളുടെ പ്രാർത്ഥനയുടെ ശൈലി ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ഒരു ശൈലിയാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഈ പുരോഹിതൻ തെറ്റിദ്ധരിക്കുക, എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും, ഈ പുരോഹിതൻ ഇയാളെ ജോലിങ്ങനെ ചുണ്ടുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ വെള്ളം അടിച്ചിട്ട് ഉപയോഗമില്ലാതെ വർത്താനം പറയുന്നതാണ്. പക്ഷെ അന്നത്തെ ഒരു ചില രീതി ഉണ്ടായിരുന്നു, ഈ വീഞ്ഞും ഒക്കെ കുടിച്ച് ഈ തലയ്ക്ക് ഉന്മാദം പാലിച്ചിരിക്കുന്ന ഒരു അവസ്ഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ സ്ത്രീ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പുരോഹിതന് ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പൊ ഉടനെ ഈ സ്ത്രീ വളരെ വിഷമത്തോട് പറയുന്നുണ്ട്, കണ്ണ ഉത്തരം പറഞ്ഞത് അങ്ങനെയല്ലേ യജമാനെ, ഞാൻ മനോവേഷണമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞ മദ്യമോ കുളിച്ചിട്ടില്ല, യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുക എത്ര ചെയ്തത്. ഒത്തിരി ആളുകളെ സ്പർശിക്കേണ്ട ഒരു വാക്യമാണ്. വാസ്തവത്തിന് അറിയാതെയാണ് ഈ പുരോഹിതൻ ഈ കണ്ണയോട് പറയുന്നതെങ്കിലും ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം വളരെ അപമാനിതമായ ഒരു കാര്യമാണ് അദ്ദേഹത്തിന് കേൾക്കുന്നത്. ഒരിക്കലും അറിഞ്ഞുകൊണ്ടല്ല ഈ പുരോഹിതൻ പറയുന്നത്. തന്റെ മുമ്പിൽ ഒരു സ്ത്രീ ഇങ്ങനെ ചിക്കും കൈ പറയുന്നത് കണ്ടപ്പോഴേ അവളെ മദ്യം കഴിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് തോന്നി അവനെ ദുഷിക്കുന്ന രീതിയിലാണ് പുരോഹിതം പറയുന്നത്. നീ പകൽ ഇത്രകാരെ ആയുള്ളോ, നീ ഇങ്ങനെ ലഹരി പിടിച്ചിരിക്കുന്നത്, ലഹരി പിടിച്ചുകൊണ്ട്. വാസ്തവത്തിന് പുരോഹിതൻ അല്പം പരിഷമായിട്ട് പറയാം, കാരണം ദേവാലയത്തിലാണ് അവള് ഇങ്ങനെ ചിക്കും കൈ പറയുന്നത്. അപ്പൊ ലഹരി പിടിച്ചുകൊണ്ട് ദേവാലയത്തിൽ വന്ന ഒരു സ്ത്രീയോട് തോന്നിയ അവസരം കൂടാണ് അദ്ദേഹത്തിന്, കാരണം അത് പറയുന്നത് ന്യായമുണ്ട്, ഒരു തെറ്റിദ്ധാരണയാണെങ്കിൽ. പക്ഷെ അവനെ ഈ സ്ത്രീ പറയാണ്, അയ്യോ യജമാനനെ അങ്ങനെയല്ല, നീ എന്നെ പറ്റി എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ വീഴ്ച മന്ത്രി ഒന്നും കൊടുത്തിട്ടില്ല, ഞാൻ മനോഹേത ഒരു സ്ത്രീയാണ്, എന്റെ ഹൃദയം ഞാൻ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ പകരുകയത്ര ചെയ്തത്. അത് എന്റെ പ്രാർത്ഥനയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാവമാണ് ഈ സ്ത്രീയിൽ നമ്മൾ കാണുന്നത്. അവള് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം അവളെ പറയാം, ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് 18-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 18-ാം വാക്യത്തില് 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അതിൽ ഏത് സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറയുന്നു. ശരിക്കും ഒരു പുരോഹിതന്റെ സാന്നിധ്യമാണ് അവിടെ പറയുന്നത്. ആദ്യം അവളെ എങ്ങനെ കളിയാക്കാൻ പറഞ്ഞെങ്കിലും അവളുടെ പ്രാർത്ഥനയുടെ ആഴവും മനസ്സിന്റെ വ്യസനവും തിരിച്ചറിഞ്ഞ പുരോഹിതൻ അവളെ അനുഗ്രഹിക്കുകയാണ്. അപ്പൊ ദേവാലയത്തിലുള്ള ഒരു പുരോഹിതന്റെ സാന്നിധ്യത്തെ പറ്റിയാണ് പറയുന്നത്. വ്യസനത്തോടടുത്ത് വരുന്ന ഒരു സ്ത്രീയെ സമാധാനത്തോട് വിടുന്ന ഒരു പുരോഹിതന്റെ ചിത്രമാണ് ഏലി പുരോഹിതൻ നമ്മളവിടെ കാണുന്നത്. ഒരു പുരോഹിതൻ അനുഗ്രഹിച്ച് അവളെ വിടുകയാണ്. അപ്പൊ അവനെ അവൾ പറയുന്നത് അതിനെത്തിക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് അവള് ആ പുരോഹിതൻ അവളെ ആശ്വസത്തിൽ അവിടെ പറയുന്നുണ്ട്, അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. ശരിക്കും പത്തിയോട് ദിവസം പ്രാർത്ഥിക്കുകയും ദേവാലയത്തിൽ നിന്ന് പുരോഹിതന്മാർ അനുഗ്രഹം ലഭിക്കുന്നതിന് ശേഷം ലഭിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം നന്നെ പറ്റി അവിടെ പറയുന്നത്, പിന്നെ ഒരിക്കലും മുഖം വാറേണ്ട അവസ്ഥ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. വാസ്തവത്തിൽ അവർക്ക് പുണ്യങ്ങൾ ലഭിച്ചതുമില്ല. പക്ഷെ ലഭിച്ചില്ലെങ്കിൽ പോലും ദേവാലയത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിനും പുരോഹിതന്റെ അനുഗ്രഹത്തിൽ നിന്ന് ലഭിക്കുന്ന വലിയൊരു ശക്തിയുണ്ട്. ഇത് രണ്ടുപേരും ഈ സ്ത്രീയിൽ ഉണ്ടായപ്പോഴും അവർ പറയുന്നുണ്ട്, അവരുടെ മുഖം പിന്നെ വാടിയതുമില്ല. അവർ അധികാരത്തിൽ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ നമസ്കരിച്ച ശേഷം തിരിച്ചവർ നാട്ടിലേക്ക് പോയി. അവസാനം നമ്മൾ പിന്നെ കാണുന്നുണ്ട്, അവിടെ കന്യക്ക് ഗർഭിണിയാവുന്നു, അവിടെ കുഞ്ഞിനെ ദൈവം കൊടുക്കുന്നുണ്ട്. ശമുവേൽ എന്ന വാക്കിന്റെ അർത്ഥം അവിടെ പറയുന്നുണ്ട്, യഹോവയെ അപേക്ഷിച്ച് വാങ്ങിയവനെന്ന്. 20-ാം വാക്യത്തിൽ ശമുവേൽ എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഹോവയെ അപേക്ഷിച്ച് വാങ്ങിയവൻ. എന്നിട്ട് ദൈവസന്നിധിയിൽ ഈ സ്ത്രീ ഒരു നേർത്തു നേരുന്നുണ്ട്, ഞാൻ കുഞ്ഞിന്റെ മുലകൊടി വാങ്ങിയ ശേഷം ദൈവസന്നിധിയിൽ കൊണ്ടാന്നുള്ളത്. പിന്നെ ഈ ഖന്നയിൽ കാണുന്ന മറ്റു ശ്രേഷ്ഠമായ ഒരു മാതൃകയുള്ളതാണ്, ദൈവത്തിന് എന്ത് നേരത്തെ നേർന്നോ ആ നേരത്തെ നിർവഹിക്കുവാൻ തക്കവണ്ണം. ഒന്ന് ഓർത്ത് വെക്കുക, ദൈവം ഒരു മകൻ കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരു സ്ത്രീക്ക് ദൈവം ഒരു മകനെ കൊടുത്തു. ഒരുപക്ഷെ ഈ മകനെ ദൈവം കൊടുത്തു സന്തോഷമായിട്ട് കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെ ജീവിക്കുകയാണ് അവര്. നമ്മൾ ആരെങ്കിലും ഓർത്ത് വെക്കുക, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ദൈവം കൊടുത്തപ്പോഴ് ഒരിക്കൽ പോലും നമ്മൾ ദൈവം കൊടുത്താന്നൊരു ചിന്ത നമ്മളിൽ ഉണ്ടെങ്കിലും ആ കുഞ്ഞിനെ തിരിച്ചു ദൈവത്തിന് കൊടുക്കാൻ നമ്മൾ പലപ്പോഴും നമ്മളെ താല്പര്യപ്പെടാറില്ല. ഈ അമ്മയുടെ ഒരു വലിയൊരു ഈ ഖന്നയുടെ വലിയൊരു മാതൃകയാണ്. ദൈവം കൊടുത്തു എന്നൊരു ബോധ്യം അവർക്കുണ്ടായി. ദൈവം കൊടുത്തു, ദൈവത്തിന് തന്നെ ആ കുഞ്ഞിനെ തിരിച്ച് ഫലമേൽപ്പിക്കുക എന്നൊക്കെയുള്ള ഒരു താല്പര്യവും ഉത്തരവാദിത്വവും ആ സ്ത്രീ കാണിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ മാമോദീസ ഇല്ലേ, ഞാൻ സമർപ്പോചിതമായിട്ട് പറയുന്നുള്ളതേ ഉള്ളൂ, നമ്മൾ മാമോദീസ നിർവഹിക്കുമ്പോഴേ മാമോദീസൊക്കെ കഴിഞ്ഞ് പുരോഹിതന് ഈ മാതാപിതാക്കളെ വിളിച്ചിട്ട് ഈ കുഞ്ഞിനെ നിർത്തിയിട്ട് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് നാളെത്തോടെ ആളുടെ മുമ്പിലും ഈ മാതാപിതാക്കളുടെ മുമ്പിലും. അവിടെ പറയുന്നുണ്ട്, ഈ കുഞ്ഞ് ആരുടെയാ? സഭയുടെയാണ്. ഈ കുഞ്ഞ് സഭയുടെയാണ്. സഭയുടെ കുഞ്ഞിനെ നിങ്ങളെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് ഈ സഭയുടെ വിശ്വാസത്തിലും ദൈവത്തെ പറ്റിയുള്ള തിരിച്ചറിവിൽ വളർത്തണം എന്നുള്ളതാണ്. എന്നിട്ട് 3-ാം കാര്യം പറയുന്നുണ്ട്, ഏത് സമയത്ത് സഭ ഈ കുഞ്ഞിനെ തിരിച്ചു ചോദിച്ചാലും തിരിച്ചു നൽകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളെ ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കുന്നത്. അപ്പം ഞാൻ പറയാനൊക്കെ കാരണം, ഓരോ കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളുടെ സഭ ഏൽപ്പിക്കുമ്പോഴും ഈ പറയുന്ന ഉത്തരവാദിത്തോടു കൂടി അയക്കുന്നത് തിരിച്ച് ദൈവത്തിന് നൽകുക എന്നുള്ളത്. പക്ഷെ നമ്മൾ വാർത്ത നോക്കിയാൽ എത്ര മക്കളെ തിരിച്ച് ദൈവത്തിന് നൽകുവാന്നൊക്കെ മാതാപിതാക്കൾക്ക് സാധിക്കുന്നുണ്ട്. കുറച്ചു പേരൊക്കെ കാണുമായിരിക്കാം, പക്ഷെ പല കുഞ്ഞുങ്ങളും പള്ളി വരികയോ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ മാതാപിതാക്കള് പള്ളി വരാനായിട്ട് ഏതെങ്കിലും കുഞ്ഞുങ്ങൾ സ്ഥിരമായിട്ട് പള്ളി വന്നില്ലെങ്കിലും തീർച്ചയായിട്ടും അതിന്റെ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്ക് തന്നെയാണ്. അവർക്ക് കൊടുക്കേണ്ട ശിക്ഷണവും കൊടുക്കേണ്ട പ്രായത്തിൽ അതിന്റെ തീക്ഷ്ണതയും അവരേറ്റ മാമോദീസായുടെ പ്രാധാന്യത്തെ പറ്റിയുള്ള ഒരു ബോധ്യവും സഭയെ പറ്റിയുള്ള തീക്ഷ്ണതകളൊന്നും പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഈ പല കുഞ്ഞുങ്ങളും തിരിച്ച് ദേവാലയത്തിൽ വരാത്തതോ അല്ലെങ്കിൽ തിരിച്ച് പല കുഞ്ഞുങ്ങളെയും ദേവാലയത്തിലോ സഭയിലോ കൊണ്ടെത്തിക്കുക എന്നൊക്കെ വേണം പല മാതാപിതാക്കൾക്കും കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട വലിയൊരു ഈ ഖന്നയെ പഠിപ്പിച്ച, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ വേദഭാഗം നമ്മൾ പഠിക്കുന്നത് ഒരു ചുമ്മാ പരീക്ഷ എഴുതാനല്ല, നമ്മൾ ചിന്തിക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. വാസ്തവത്തിലേക്ക് കന്യക്ക് കാണുന്നതിൽ ഒരു മകനെ ദൈവം തന്നതാ. അവനെ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കന്യക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൂടെ കൊണ്ടുവന്ന് അവനെ സ്നേഹിച്ച് വളർത്താനായിരുന്നു. പക്ഷെ കന്യ അത് ചെയ്തില്ല. കന്യക്ക് നല്ലൊരു ബോധ്യമുണ്ടായിരുന്നു. കാരണം കന്യ ഏറ്റവും സന്തോഷമുള്ളതാ, എന്റെ കുഞ്ഞ് ദൈവസന്നിധിയിൽ ദൈവാശ്രയ ബോധത്തോടെ വളരണം. എത്ര മാതാപിതാക്കൾ എന്ന് അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം നമ്മുടെ മക്കളെ പറ്റിയും നമ്മുടെ കാഴ്ചപ്പാടിനെ പറ്റിയും ഒക്കെ വിലയിരുത്തുക. അപ്പൊ നീ അമ്മ ചെയ്തത് എല്ലാ വർഷവും ഈ പെരുന്നാളിന് ആൾക്കാരെ കൊണ്ട് മറ്റു കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോൾ ഈ എൽക്കാണ് ചോദിക്കുന്നുണ്ട് നമ്മൾ കുഞ്ഞിനെ കൊണ്ട് പോവാം. ഉടനെ അമ്മ പറയുന്നത് പോകണ്ട, സമയമായില്ല. അവനെ മുലകൂടി മാറട്ടെ, മുലകൂടി. കാരണം അമ്മയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ചുമ്മാ പോയിട്ട് കൊണ്ടുവരാനല്ല, സ്ഥലമായിട്ട് ദൈവസന്നിധിയിൽ ഈ കുഞ്ഞിനെ എന്റെ ദൈവത്തോട് ഞാൻ എങ്ങനെ നേരത്തെ കഴിച്ചു അതുപോലെ ഈ കുഞ്ഞിൽ നിവർത്തിക്കണം എന്നൊരു ആഗ്രഹം ഈ അമ്മയ്ക്കുണ്ടായിരുന്നു. ആ ഒരു നിശ്ചയ ധാരണ, വിശ്വാസത്തിന്റെ നിശ്ചയ ധാരണയാണ് ഈ അമ്മയിൽ കാണുന്നത്. ഒരു പുരോഹിതനായിട്ട് തന്നെ ദൈവത്തെ അറിഞ്ഞു വളർത്തുന്ന മകനായിട്ട് വളർത്തണം എന്നൊരു ആഗ്രഹം ഈ അമ്മയ്ക്കുണ്ടായിരുന്നു. നമ്മളിതിന്റെ ഒന്നാം അധ്യായത്തിന് അവസാനം നമ്മൾ കാണുന്നത് അങ്ങനെ ഈ ഈ കുഞ്ഞിനെയും കൊണ്ട് മുലകുടി 24 വാക്യത്തിൽ മുലകുടി മാറിയ ശേഷം അവൾ 3 വയസ്സ് പ്രായമുള്ള ഒരു കാളയും ഒരു പറ മാവും ഒരു തുരുത്തി വീഞ്ഞുമായി അവനെ ശിരവിൽ യഹോവ കാലയത്തിലേക്ക് കൊണ്ടുചെന്നു. ബാലന ചെറുപ്പമായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ അമ്മ കുഞ്ഞിനെ കൊണ്ട് ദൈവത്തെ അറിഞ്ഞു വളർത്താനായിട്ട് ദേവാലയത്തിൽ ഹൃദയം കൊണ്ടുപോയത്. ഒരു കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ ചെയ്യേണ്ട ക്രിയകളോട് കൂടെ തന്നെയാണ് ഈ അമ്മ കുഞ്ഞിനെ കൊണ്ടത്. ആ വേദവസത്തിൽ ന്യായപ്രമാണത്തിൽ പറയുന്നുണ്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. ആ വേദവ ന്യായപ്രമാണത്തിൽ എന്ത് പറയുന്നതോ അതുപോലെ പാലിക്കുന്ന പാരമ്പര്യത്തെ അനുഷ്ഠിക്കുന്ന ഒരു മാതൃകയാണ്. കാരണം ഇന്നും പാരമ്പര്യം കൊണ്ടോ ചില നിയമങ്ങളോ നിയമതത്വങ്ങളൊന്നുമില്ല. ഓരോരുത്തർ വേദവസ്ത്രം പഠിക്കുന്ന അവർക്ക് തോന്നുന്ന പോലെ ജീവിക്കുന്നു, ഉപദേശിക്കുന്നൊക്കെ ഉള്ളു. പക്ഷെ ഇതിനൊക്കെ ഒരു രീതിയുണ്ട്. ഒരു പുരോഹിതനും പുരോഹിതനായിട്ട് ബന്ധപ്പെട്ട ജീവിത ശൈലികളൊക്കെ ആ ഒരു തലങ്ങളിലെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ തക്ക വേണം ഈ അമ്മ ആഗ്രഹിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ദേവാലയത്തിൽ കൊണ്ടുപോയി പറയുന്നുണ്ട് പുരോഹിതന്റെ അടുത്ത് ഞാൻ അന്ന് കണ്ണുനീരോട് പ്രാർത്ഥിച്ച് ഈ കുഞ്ഞിന് വേണ്ടിയിട്ടായിരുന്നു ഈ കുഞ്ഞിനെ ഞാൻ ദേവാലയത്തിൽ പരിപാലിപ്പിക്കുന്നത് പറഞ്ഞുകൊണ്ടാണ് പുരോഹിതനെ ചുമതലപ്പെടുത്തുന്നത്. രണ്ടാം ബാക്കി രണ്ടാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴ് ഇവിടെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ കല്ലയുടെ പ്രാർത്ഥനയെ പറ്റിയാണ് അവിടെ പറയുന്നത്. ഒരു ആ രണ്ടാം അധ്യായത്തിന്റെ ഒരു 12-13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ഈ കല്ല പ്രവചിച്ച് പറയുന്ന ഒരു പ്രാർത്ഥനയെ പറ്റിയാണ്. ഒരു വലിയ രാത്രി അനുഭൂതിയിലാണ് കല്ല അവിടെ പറയുന്നത്. എന്റെ ഹൃദയം യഹോവയിലാണ് നിൽക്കുന്നു, എന്റെ കൊമ്പ് യഹോവയിൽ ഉയർന്നിരിക്കുന്നു, എന്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു, ഇതിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. 3 കാര്യങ്ങളാണ് കന്ന പ്രധാനമായിട്ട് അവൾ ഉയർത്തിക്കാണത്. എന്റെ ഹൃദയം, എന്റെ കൊമ്പ്, എന്റെ വായ. ഈ കൊമ്പെന്ന് ഉദ്ദേശിക്കുന്നത് കല്ലാണ് തലയുടെ 2 കൊമ്പെന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. ഹൃദയം എന്ന് പറയുന്നത് എന്റെ മനസ്സും എന്റെ ഹൃദയവും. പിന്നെ എന്റെ കൊമ്പ് എന്ന് പറയുന്നത് എന്റെ കൊമ്പെന്ന് ശിരസുള്ള അർത്ഥത്തിലാണെങ്കിലും പക്ഷെ എന്റെ കാര്യങ്ങളിൽ വേണ്ടി നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം. എന്റെ 2 കാര്യങ്ങളും, അല്ലെങ്കിൽ എന്റെ ശിരസ് ദൈവത്തിൽ ഉയർന്നിരിക്കുന്നു, എന്റെ വായ. അപ്പം മനസ്സും കയ്യും വായും ഇതും കൂടെ സമന്വയിക്കുന്ന ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ അന്ന് സമർപ്പിക്കുക. എന്റെ ഹൃദയം എന്ന് പറയുന്നത് എന്റെ മനസ്സാണ്. എന്റെ മനസ്സും എന്റെ കൊമ്പെന്ന് പറയുന്നത് എന്റെ ആക്ഷൻ, എന്റെ പ്രവൃത്തിയുടെ ഫലം, എന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്റെ ശിരസോ എന്റെ പ്രവൃത്തിയുടെ ഫലമോ എന്തുവാണെന്ന് പറയാം. എന്റെ വായ എന്ന് പറയുന്നത് എന്റെ വാക്കുകളാണ്. അപ്പം മനസ്സും വാക്കും കർമ്മവും ഒരുപോലെ ഉപയോഗിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രം ഈ കന്നായിൽ നമ്മളവിടെ കാണുന്നുണ്ട്. പിന്നെ ദൈവത്തെ പറ്റിയുള്ള മഹത്വചനം ഈ കന്നയുടെ പ്രാർത്ഥനയുടെ രൂപം നമ്മൾ ഇത് വായിക്കുമ്പോഴേ ഇതിന് സമാനമായ ഒരു പ്രാർത്ഥന നമ്മൾ മറ്റൊരിടത്തും കാണുന്നുണ്ട്. അത് ഒരു ശിശുവുമായിട്ട് ബന്ധപ്പെട്ടൊരു ഭാഗം തന്നെയാണ്. എന്നതൊക്കെ അത് മനസ്സിലാകും. ഈ കന്യാമറിയാമിന്റെ കുഞ്ഞു ജനിക്കുന്ന എലിസബത്തിന്റെ അടുത്ത് ഗർഭിണിയായ കന്യാമറിയാൻ ചെല്ലുമ്പോഴ് എലിസബത്ത് കന്യാമറിയാമിനെ കോഴുതുന്നുണ്ട്. കോഴുതുന്ന അവസരത്തിലും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഈ കന്യാമറിയ. അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് പലപ്പോഴും ഈ കന്നായും കന്യാമറിയാമും നേരത്തെ സഹോദര പ്രവാചകനും ക്രിസ്തുവിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ചില സമാനതയുണ്ട് സ്വഭാവത്തില്. ശാന്തയായ കരഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന 2 സ്ത്രീകളാണ് ഈ കന്നായും ഈ കന്യാമറിയാമും. ഈ കന്യാമറിയാം ഈ വാസ്തവത്തിലൂടെ വലിയ ഈ കന്നായിക്ക് അവളെ ചിന്തിച്ചതിൽ അപ്പുറമായ ഒരു ആത്മീയ അവബോധവും ആത്മീയ ദർശനവുമാണ് ഈ പ്രാർത്ഥന നമ്മൾ കാണുന്നത്. അവന് ദൈവത്തെ പറ്റിയുള്ളത് വീരമാതവിലൊടിഞ്ഞു പോകുന്നു, സമ്പന്നമാർ ആഹാരത്തിനായിട്ട് കൂലി വാങ്ങിക്കുന്നു, വിശ്വനവർ എന്നുവെച്ചാൽ പണമുള്ളവരും പണമില്ലാത്തവരും ഒക്കെ ഉള്ള ആ ഒരു ഞാൻ സമയമില്ലാത്തവർ വിചിരിയിരിക്കുന്നില്ല. അതേപറ്റിയൊക്കെ ഒരു കാഴ്ചപ്പാടാണ് ഈ പ്രാർത്ഥന നമ്മൾ കാണുന്നത്. അത് തന്നെയാണ് ഈ കന്യാമറിയാമൻ പ്രാർത്ഥനയിലും അവൻ ബലവാന്മാരെ സിംഹാസം മറച്ചു വിടുകയും പാറകളിൽ ഉയർത്തുകയും ചെയ്തു, വിശപ്പുള്ളവരെ നമ്മോട് സമ്മതരാക്കുകയും സമ്പന്നന്മാരെ ഭർത്തമാക്കുകയും ചെയ്തു. അപ്പൊ ഇതിന് ദർശനങ്ങളാണ് ഈ കന്യാകുമാരിയാമന്റെ ഒരു പ്രാർത്ഥന നമ്മൾ കാണുന്നത്. അപ്പൊ രണ്ടും ഒരേപോലെ ചിന്തിക്കാവുന്ന രണ്ട് സ്ത്രീകളാണ്. ഇതേ സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന രണ്ട് സ്ത്രീകളായിട്ടാണ് കാണുന്നത്. പിന്നെ 12 വാക്യം മുതൽ നമ്മൾ കാണുന്നത് ഏലിയുടെ പുത്രന്മാർ എങ്ങനെയുള്ള പുത്രന്മാരായിരുന്നു എന്നുള്ളതിന്റെ ചോദ്യത്തിന് ഉത്തരവാദിത്ത 2:12 വാക്യം. അവർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. ഏലി പുരോഹിതന്റെ ദേവാലയത്തിൽ നിരന്തരം ആരാധന അർപ്പിക്കുന്ന പുരോഹിതന്റെ മക്കളെ പറ്റിയാണ് പറയുന്നത്. പുരോഹിതന്റെ മക്കളും പുരോഹിത പുത്ര പുരോഹിതന്മാർ തന്നെയാണ്. പക്ഷെ രണ്ട് പുരോഹിതന്മാരുടെ സ്വഭാവങ്ങളെ പറ്റി പറ അവരെങ്ങനെയുള്ളവരായിരുന്നു. നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. പിന്നെ അവരുടെ തന്നെ സ്വഭാവ വിശേഷണങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. ഈ ഏലിയുടെ പുത്രന്മാർ എങ്ങനെയുള്ളവരായിരുന്നു എന്നുള്ളതിന് ചോദ്യത്തിന് 2-3 ഉത്തരങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, ഈ 12 രണ്ടാമത്തെ 12 നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. ഇത് 17 പറയുന്നുണ്ട് ദൈവത്തിന്റെ വഴിപാട് നിന്ദിക്കുന്നവരായിരുന്നു 17. പിന്നെ 22 പറയുന്നുണ്ട് സമാഗമന ഗൂഢാലത്തിന്റെ വാതുക്കൾ സേവ ചെയ്ത സ്ത്രീകളോട് സഹിക്കുന്നവരായിരുന്നു. എന്നുവെച്ചാൽ ഇമ്മോറൽ ദേവ ആരാധനാലയത്തില് ഇമ്മോറാലിറ്റി കാണിക്കുന്ന ആളുകളായിരുന്നു. പിന്നെ നമ്മൾ അവരുടെ സ്വഭാവത്തിന്റെ അവരെ നമ്മൾ കാണുന്നത് 3:13. അവരുടെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്നവരായിരുന്നു. ദൈവദൂഷണം 3:13. അവർ അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്നവരായിരുന്നു. അപ്പൊ 4 സ്വഭാവത്തിന്റെ തിന്മയുള്ള 4 സ്വഭാവമുള്ളവരായിരുന്നതായി നമ്മളിവിടെ പറയുന്നത്. ഒന്നാമതായിട്ട് നീചന്മാരും യഹോവയെ ഓർക്കാത്തവരും 12:12. രണ്ടാം അധ്യായത്തിന്റെ 17 ദൈവത്തിന്റെ വഴിപാട് നിന്ദിക്കുന്നവരായിരുന്നു. പിന്നെ 2 22 സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ സേവ ചെയ്യുന്ന സ്ത്രീകളോട് അപമര്യാദയായിരുന്നു. എന്നുവെച്ചാൽ ഇമ്മോറൽ ദേവാലയത്തില് ഇമ്മോറാലിറ്റി കാണിക്കുന്ന ആളുകളായിരുന്നു. 4 നമ്മൾ കാണുന്നത് 3:13 അവർ ദൈവദൂഷണം പറയുന്നവരായിരുന്നു. അപ്പൊ 4 സ്വഭാവ വിഭിന്നതകൾ ഉണ്ടായിരുന്ന വ്യക്തികളായിട്ടാണ് ഈ 2 പുരോഹിത പുത്രന്മാരെ പറ്റിയും വേദദിവസം സാക്ഷീകരിക്കുന്നത്. ഇങ്ങനെ അവരുടെ 17 അവരുടെ പാപത്തിന്റെ വലിയ അവരുടെ പാപത്തിനെ പറ്റി പറയുന്നുണ്ട്. വഴിപാട് നിന്ദിച്ചതുകൊണ്ട് ഇങ്ങനെ ആ യവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചതുകൊണ്ട് അവരുടെ പാപം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലുതായിരുന്നു. പിന്നെ 18 ഒരു ചോദ്യം, സമൂഹൽ ബാലൻ എങ്ങനെയുള്ള അങ്കി ധരിച്ചുകൊണ്ടാണ് ദൈവസന്നിധിയോട് ചെയ്തത്? പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ചുകൊണ്ട്. പിന്നെ 19 അവന്റെ അമ്മ അവന് എല്ലാ വർഷവും കൊടുത്തയച്ച സമ്മാനം എന്താണെന്ന് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അവന് ഒരു ചെറിയ അങ്കി ഉണ്ടാക്കി എപ്പോഴും അമ്മ അവന് കൊടുത്ത് അയച്ചിരുന്നു 19. 20 പറയുന്നുണ്ട്, എന്നാൽ ഏലി എൽക്കാനെയും അവന്റെ ഭാര്യയും അനുഗ്രഹിച്ചു. പുരോഹിതൻ രണ്ടുപേരെയും അനുഗ്രഹിക്കുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ 25 അതിന്റെ പ്രധാനമായിട്ട് രണ്ടു ചില വാക്യങ്ങളാണ്. ദൈവം പറയുന്ന ഒരു കൽപ്പനയൊക്കെയാണ് പറയുന്നത്. മനുഷ്യൻ മനുഷ്യരോട് പാപം ചെയ്താൽ അവന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. മനുഷ്യൻ യഹോവയോട് പാപം ചെയ്താലോ അവന് വേണ്ടി ആരപേക്ഷിക്കുമെന്ന് പറഞ്ഞു. വളരെ പ്രധാനമറിയിക്കുന്ന ഒരു പാപം. മനുഷ്യൻ മനുഷ്യരോട് പാപം ചെയ്താൽ അവന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. പക്ഷെ മനുഷ്യൻ യഹോവയോട് പാപം ചെയ്താലോ അവന് വേണ്ടി ആരപേക്ഷിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തെ അത് നമ്മുടെ ക്രിസ്തു പറയുന്നുണ്ടല്ലോ. പിന്നെ മനുഷ്യരോടുള്ള പല പാപങ്ങളും ക്ഷമിക്കും എന്ന പരിശുദ്ധാത്മാവിന് നേരെയുള്ള പാപമോ അത് ഒരു നാളും ക്ഷമിക്കുകയില്ല. കാരണം ക്രിസ്തുവിന് ഒരു ദുരാത്മാവ് ഉണ്ടെന്ന് അവന്റെ ശാസ്ത്രിമാരും പരീക്ഷന്മാരും പറയുന്നത് ഇതായിട്ടാണ്. ഒരുപക്ഷെ അത് ഈ ജീവിതത്തിൽ ഉണ്ടായ ഒരു ഒരു ആശയത്തിന്റെ ഇതിലായിരിക്കാം. മനുഷ്യൻ മനുഷ്യരോട് പാപം ചെയ്താൽ അവന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. പക്ഷെ മനുഷ്യൻ യഹോവയോട് പാപം ചെയ്താൽ അവന് വേണ്ടി ആരപേക്ഷിക്കും എന്നൊരു ഒരു ചിന്ത ഒരു ഒരു ചിത്രം. അത് ശരിക്കും ആ ഒരു ആശയോടെ പറയുന്നത് ഈ പേരെ കൊല്ലാനുള്ള യഹോവയുടെ ഒരു തീരുമാനത്തെ പറ്റിയാണ്. കാരണം ഇവരുടെ ക്രൂരത അത്രമാത്രം വർദ്ധിച്ചതുകൊണ്ട്. പിന്നെ ഏലി പുരോഹിതനോടുള്ള ദൈവത്തിന്റെ ഒരു വിരോധം നമ്മളത് കാണുന്നുണ്ട്. 2 29 അവസാന ഭാഗം, എന്തുകൊണ്ടാണ് ദൈവം ഏലി പുരോഹിതനോട് വിരോധിച്ചത്? നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുകയും ചെയ്യുന്നതെന്ന്. ഈ പുത്രന്മാരോടുള്ള അമിത ബഹുമാനം, അമിത സ്നേഹവും അമിത ബഹുമാനവും വാത്സല്യവുമാണ് ഈ മക്കളെ ശിക്ഷണത്തിൽ ശിക്ഷ കൊടുത്ത് വളർത്താൻ കോണം ഈ പിതാവിന് കഴിയാതെ പോയത്. ഒരുപക്ഷെ നമ്മളെ പോലുള്ള ആളുകളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മക്കളെ ശാസിച്ച് വളർത്താത്ത മാതാപിതാക്കൾക്ക് വലിയൊരു ഒരു ഉദാഹരണമാണ് ഈ ഏലി പുരോഹിതന്റെ ജീവിതം. കാര്യം പുരോഹിതനും ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട ആളും പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ആളാണെങ്കിലും അത് മാത്രം പോകാറില്ല ജീവിതത്തിൽ. നമ്മൾ ചെയ്യേണ്ട ചില കർമ്മങ്ങളും ചെയ്യേണ്ട ചില രീതികളും ഉണ്ട്. പ്രത്യേകിച്ച് ശാസിക്കണമെന്ന് ശാസിക്കാനും ശിക്ഷിക്കേണ്ടത് ശിക്ഷിക്കാനും ചുമതലപ്പെട്ടവരാണ് മാതാപിതാക്കൾ. അത് ചെയ്യാതെ പോകുമ്പോഴാണ് മക്കൾ വഴിപെടുത്തു പോകുന്നത്. മക്കളുടെ തെറ്റുകളെ പോളിഷ് ചെയ്ത് അത് നല്ലതാക്കാനുള്ള ശ്രമിക്കുന്ന മാതാപിതാക്കളുടെ പര്യവസാനം വളരെ ധൈര്യമായിരിക്കും എന്നുള്ള ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത്. പിന്നീട് രണ്ടാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ദൈവം പറയുന്നുണ്ട്, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവരെ ഞാൻ നിന്ദിതരാക്കും. അത് പറയുന്നതിന് പിന്നൊരു കാരണമുണ്ട്. പഴയത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ 29-ാം അധ്യായം 9-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അഹറോന് പൗരോഹിത്യം കൊടുത്തിട്ട് ദൈവം പറയുന്നുണ്ട്, അഹറോന്റെ പൗരോഹിത്യം നിത്യ പൗരോഹിത്യമായിരിക്കും. അത് അഹറോനല്ല പ്രസക്തി, ആ പൗരോഹിത്യത്തിന് ഒരിക്കലും മാറ്റം വരാത്ത പൗരോഹിത്യം. പക്ഷെ അത് അഹറോന്റെ കുടുംബത്തിന് ദൈവം കൊടുക്കുന്നതായിട്ടാണ്, അത് അവർക്ക് മാത്രമായിട്ട് അവരുടെ സമൃദ്ധി പരമ്പരകൾക്ക് മാത്രമായിട്ട് കൊടുക്കുന്ന അവകാശമാണ്. പക്ഷെ ഇവർ അതിനെ തിരുത്തുക. ഒരു 30-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എന്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്ന നിശ്ചയം ഇപ്പോഴോ യഹോവ ആളുകൾ ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ആവുകയില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്നവരാകും എന്ന് പറഞ്ഞുകൊണ്ട് പൗരോഹിത്യത്തിന്റെ അവകാശം മാറ്റിയെടുക്കുന്നതായിട്ടാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പൊ ദൈവത്തെ മാനിക്കുന്നവർക്ക് അല്ലെങ്കിൽ ദൈവത്തെ ബഹുമാനിക്കുന്നവർക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കപ്പെടുന്ന ഒരു അവകാശമാണ് പൗരോഹിത്യവും. ഇപ്പൊ നമ്മളൊക്കെ ഈ പ്രായനാഥന്റെ പറയുന്നുണ്ടല്ലോ, നിങ്ങളൊക്കെ രാജകീയ പുരോഹിത വർഗം എന്ന് പറയുമ്പോൾ ആ പൗരോഹിത്യ വർഗത്തിന്റെ അംഗങ്ങളായി തീരണമെങ്കിൽ ദൈവത്തെ മാനിക്കുകയും ദൈവത്തെ നിന്ദിക്കുകയും ചെയ്യണം എന്നുള്ള ഒരു ആശയം കൂടെ ഇവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ 35-ാം അധ്യായ വാക്യത്തിൽ എന്റെ കിതവും അനുഷ്ഠിക്കുന്ന ഒരു വിശ്വസ്ത പുരോഹിതനെ ഞാൻ എനിക്ക് എഴുന്നേൽപ്പിക്കും, അവന് ഞാൻ സ്ഥിരമായ ഒരു ഭവനം പണിയും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അത് ശൗമേലിനെ പറ്റിയുള്ള ഒരു ഒരു വിശദാംശം അവിടെ പറയുന്നത്. പിന്നെ 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഈ ശൗമേൽ ബാലനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ശൗമേൽ ബാലന് അവിടെ താമസം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ചരിത്രം തന്നെയാണ്, കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശൗമേൽ ബാലന് അവിടെ താമസിക്കുമ്പോഴുണ്ടാവുന്നു ഒരു ദർശനത്തിൽ യഹോവ ശൗമേൽ പ്രത്യക്ഷനാവുന്നു. 11-ാം വാക്യം മുതൽ ഏലിയുടെ ഭവനത്തിന്റെ ഭാവിയെ പറ്റി ദൈവം ശമുവിനെ വെളിപ്പെടുത്തുന്നു. വളരെ ചിന്തിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ അധ്യായത്തിലുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. 7-ാം വാക്യത്തില് അവിടെ പറഞ്ഞു ശമുവിൽ അന്ന് വരെ യഹോവയെ അറിഞ്ഞിട്ടില്ല, യഹോവയുടെ വചനം അവൻ അന്ന് വരെ വെളിപ്പെട്ടതുമില്ല. ഈ വാക്യം വളരെ ആഴമായി ചിന്തിക്കണം. ശമുവിൽ അന്ന് വരെ യഹോവയെ അറിഞ്ഞിട്ടില്ല, നമുക്ക് എന്നാ കാണുന്ന ഒരു പൊരുത്തക്കേട്ട. ഈ അമ്മ പിന്നെന്തു പറഞ്ഞുകൊണ്ടാണ് ഈ കുഞ്ഞിനെ ഈ പുരോഹിതരടക്ക വിട്ടത്? വാസ്തവത്തിൽ നമുക്കറിയാം, കാരണം അങ്ങനെയുള്ള ഒരു കുഞ്ഞിനാണ്, പക്ഷെ അങ്ങനെ ദൈവത്തെ അറിയാത്ത ഒരു കുഞ്ഞിനാണ് എന്ത് കിട്ടുന്നത്? ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ഇടയാവുന്നത് ഏറ്റവും വലിയ വിജയ പ്രഭാസമാവുന്ന ദൈവത്തിന്റെ ആപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതനല്ല ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത്. ആ പുരോഹിതന്റെ പരിചാരകനായിട്ട് ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്ന ഒരു ചെറു ബാലനാണ് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത്. അത് നമ്മൾ വളരെ ചിന്തിക്കേണ്ട കാര്യം. ഈ ഇന്ന് ചിലരൊക്കെ പറയാ ചില വിശ്വാസങ്ങളൊക്കെ പറയുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ദൈവാത്മാവിനെ കിട്ടത്തില്ല, അല്ലെങ്കിൽ കുഞ്ഞുങ്ങള് ദൈവത്തെ ഏറ്റു പറയാത്തതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ കൃപകൾ ലഭിക്കുന്നു, അതുകൊണ്ട് മാമോദിസം മുങ്ങാനക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പൊള്ളപ്പനങ്ങൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ പഠിക്കുമ്പോഴാണ്. ദൈവത്തെ ഈ കുഞ്ഞ് അറിഞ്ഞിട്ട് പോലുമില്ല, പക്ഷെ എന്നിട്ട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനായിട്ട് ഈ കുഞ്ഞിന് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം ഒരാളെ സ്നേഹിക്കുവാനോ ദൈവം ഒരാളെ തനിക്കായിട്ട് വിളിച്ച് ചുമതലപ്പെടുത്താൻ ആഗ്രഹിച്ചു കഴിഞ്ഞാല് അവരറിയണമെന്നൊന്നുമില്ല, ദൈവം അവനെ അറിയും, ദൈവം അവനെ കണ്ടെത്തിക്കോളും എന്നുള്ളത് ഏറ്റവും വലിയ. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ദൈവം ആഗ്രഹിക്കുന്ന ഏത് വ്യക്തികൾക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപകളെ കൊടുക്കാൻ കഴിയും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായത് ദൈവത്തെ പോലും അറിയാത്തൊരു കുഞ്ഞിനെയാണ് ദൈവം അറിഞ്ഞ് അടുത്തിയെന്ന് അവനെ വിളിക്കുന്നത്. അത് വളരെ കാര്യമായിട്ട് ഒരു പെട്ടെന്ന് പറയാൻ ഒരു സംഗതിയല്ല, വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഭാഗമാണത്. അന്ന് വരെ യഹോവയെ അവൻ അറിഞ്ഞിട്ടില്ല, പക്ഷെ എന്നിട്ടും യഹോവയുടെ വചനം അവൻ അന്ന് വരെ വെളിപ്പെടുന്നില്ല, എന്നിട്ടും ദൈവം അവനോട് സംസാരിച്ചു എന്നുള്ളതാണ്. നമുക്ക് രാവിലെ ഭാഗമൊക്കെ അറിയാം, അവൻ രാവിലെ കടന്ന് ഉറങ്ങുമ്പോള് അവനെ ശൗമേലെന്ന് വിളിക്കുന്നു. അവൻ വിളിച്ചത് ഒരു പക്ഷെ തന്റെ യജമാനായ പുരോഹിതനായിരിക്കും വിളിച്ച് ഓടിച്ചു നടത്തുന്ന എന്നെ തന്നെ വിളിച്ചത് എന്ന് പറയപ്പെടുന്നത് ഞാൻ തന്നെ വിളിച്ച് സംഭവിക്കണമെന്ന് തോന്നിയതായിരിക്കും, സുഖം കണ്ടതായിരിക്കും. രണ്ടാമതും പറയുന്നു എന്നിട്ട് ചെന്നിട്ടും വിളിച്ചിട്ടില്ലെന്ന് പറയുന്നു. മൂന്നാമതൊരു സംഭവം ഉണ്ടാകുന്നു. മൂന്നാമതൊക്കെ കഴിയുമ്പോഴാണ് പുരോഹിതൻ പറയുന്നത്, പുരോഹിതന് മനസ്സിലാകുന്നത് ഇത് ദൈവത്തിന്റെ അറുളപ്പാടാണ്. ഉടനെ പറയുന്നുള്ളത് ഈ ഒരു കാര്യം ചെയ്യണം, ഇനി നീ ശബ്ദം കേൾക്കുമ്പോഴ് ഒന്ന് മാത്രം പറയണം, യഹോവയെ അറളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു എന്ന് പറയണം. യഹോവയെ അറളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു. ഈ ശബ്ദം ദൈവത്തിന്റെ ശബ്ദമാണെന്ന് പുരോഹിതനറിയാം, പക്ഷെ പുരോഹിതൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടില്ല. ഈ ശബ്ദം ദൈവത്തിന്റെ ആണെന്ന് ഈ ബാലൻ അറിയത്തില്ല, പക്ഷെ ഈ ശബ്ദം ഈ ബാലന് കേൾക്കാനും കഴിയുന്നു എന്നുള്ളത് ഇവിടെ നമ്മൾ തിരിച്ചറിയുന്ന വലിയൊരു സംഗതിയാണ്. അങ്ങനെ ദൈവത്തിന്റെ ശബ്ദം ഈ കുഞ്ഞ് കേൾക്കാൻ തക്കവണ്ണം അറിയാം. ഇതിനൊരു ചോദ്യം ചോദിക്കാം, ദൈവം സൗമേനെ വിളിക്കുമ്പോഴ് എങ്ങനെ മറുപടി പറയണം എന്നാണ് ഏലി പുരോഹിതൻ സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്? യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറയണം എന്നാണ് പറയുന്നത്. പിന്നെ പതിമുഖ വാക്യത്തില് ഈ പിന്നെ നമ്മൾ വായിക്കുന്നത് ഈ സമൂഹത്തിൽ പ്രവാചകന് കൊടുക്കുന്ന ഉപദേശങ്ങളാണ്. ഉപദേശങ്ങൾ എന്ന് പറഞ്ഞാല് ഭാവിയിൽ ഉണ്ടാകാവുന്ന കാര്യങ്ങൾ പ്രവചനാത്മകമായിട്ട് കൊടുക്കുകയാണ്. ഈ ഏലി പുരോഹിതന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ പരാജയങ്ങളെ പറ്റിയും തോൽവിയെ പറ്റിയും ഒക്കെയാണ് നമ്മളിവിടെ ഇവിടെ വായിക്കുന്നത്. എന്നിട്ട് അവിടെ 14 വാക്യത്തിൽ നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് 3 അധ്യായത്തിന്റെ 14 വാക്യം. ഏലിയുടെ പവനത്തിന്റെ അകൃത്യത്തിന് യാഗത്താലും വഴിപാടിനാലും ഒരു നാളും പാപപരിഹാരം വരികയില്ല എന്ന് ഞാൻ ഏലിയുടെ പവനത്തോട് സത്യം ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ ഈ ദൈവത്തിന്റെ വലിയ ഒരു ഒരു ആഹ്വാനമാണത്. ഏലിയുടെ ഭവനത്തിന്റെ അകൃത്യത്തിനും യാഗത്താലും വഴിപാടിനാലും പാപപരിഹാരം. നമ്മൾ ഇത് നമ്മൾ ചിന്തിക്കേണ്ടത് എന്ത് ചെയ്താലും ദൈവം നമ്മളോട് ക്ഷമിക്കും എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പാപങ്ങൾക്കും ഒന്നും ദൈവം ക്ഷമിക്കണം നിർബന്ധമൊന്നുമില്ല. പാപങ്ങളുടെ ചില കാർഡിനെ വലിപ്പത്തിനടുത്ത് ദൈവത്തിന് അറിയത്തുള്ളൂ. അതിന് വലിയൊരു കാരണമാണ്. കാരണം ഒത്തിരി കാര്യമുണ്ട്. ദൈവം അതിൽ ഏറ്റവും വിശുദ്ധിയോടെ ജീവിക്കേണ്ട പുരോഹിതനും അല്ലെങ്കിൽ പുരോഹിത മക്കളും, പുരോഹിതൻ ഏലി പുരോഹിതൻ തീർച്ചയായിട്ടും നല്ലൊരു മനുഷ്യനാണ്, സംശയമൊന്നുമില്ല. അദ്ദേഹത്തിന് ഒരു തെറ്റെന്ന് പറയുന്നത് മക്കളെ കാത്തി വളർത്തുക എന്നുള്ളതാണ്. പക്ഷേ അത് വലിയൊരു സാധാരണമായ തെറ്റാണ്. കാരണം ദൈവത്തോട് അടുത്ത അല്ലെങ്കിൽ ദൈവകൃപകളിൽ ദൈവത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ കൂടുതൽ അറിഞ്ഞ ആളുകള് ദൈവത്തിൽ നിന്ന് ദൈവത്തിന് ഇഷ്ടപ്രാപ്തം ചെയ്യുമ്പോൾ വളരെ വളരെ ക്ഷമിക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഞാനും നിങ്ങളും ഒക്കെ നോക്കണം ദൈവത്തോട് കൂടുതൽ അടുത്തവരാ, കൂടുതൽ അറിയുന്നവരാ ദൈവത്തെ. അപ്പൊ നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ എല്ലാം ക്ഷമിക്കുക എന്നുള്ളത് നമ്മുടെ ദൈവത്തോട് ചോദിക്കേണ്ടി വരും. ഇതും അതിന് വലിയ മറുപടിയാണ്. ഏലിയുടെ പാപത്തിന്റെ അകൃത്യത്തിന് യാഗത്താൽ വഴിപാടിനാൽ ഒരിക്കലും നീക്കം പറയത്തില്ലെന്ന് സത്യം ദൈവം ചെയ്യുന്നതായിട്ടാണ് നമ്മളവിടെ കാണുന്നത്. ആ ഒരു ചോദ്യമാണ് ചോദിക്കാം, ദൈവം ഇവരുടെ കുടുംബത്തിന് എതിരെ ചെയ്ത സത്യം എന്താണ്? യാഗത്താലും വഴിപാടിനാലും ഒരു നാളും പാപകാരി വരികയില്ല എന്നുള്ളത്. 20 വാക്യത്തില് ശമുവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. ഇസ്രായേൽ ജനങ്ങൾ മുഴുവൻ ഈ ശമുവേൽ പ്രവാചകനെ ദൈവത്തിന്റെ പ്രവാചകൻ എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ 3 നമ്മൾ തീർക്കുക. 4 കൂടെ പെട്ടെന്ന് തീർത്തും നമുക്ക് ഇന്ന് നിർത്താം. 2 മിനിറ്റേ ഉള്ളൂ, 2 മിനിറ്റിനുള്ളിൽ തന്നെ നിർത്താം. ഇത് പരിസ്ഥിതിയുമായിട്ടുള്ള യുദ്ധത്തെ പറ്റിയായി 4 പറയുന്നത്. ഈ പുരോഹിതൻ കുടുംബം ദൈവത്തോട് എതിർത്ത് ജീവിച്ചതുകൊണ്ട് അവർക്കുണ്ടായ പരാജയമാണ്. ഇസ്രായേൽ ജനങ്ങൾ ആദ്യമായിട്ടാണ് പരാജയപ്പെട്ടത് എന്ന ചോദ്യത്തിന് ആദ്യം തന്നെ ഫിലിസ്തീനരുമായിട്ടാണ്. ഇസ്രായേൽ ജനങ്ങൾ പാളയം ഇറങ്ങിയത് എവിടെ? 4:1 ഏബനെസറിൽ ഇസ്രായേൽ ജനങ്ങൾ പാളയം ഇറങ്ങി. ഇസ്രായേൽ ഫിലിസ്തീനെ തോൽപ്പിക്കുവാൻ തക്കവണ്ണം ഇസ്രായേൽ ജനങ്ങൾ കൊണ്ടുവന്നത് ദൈവത്തിന്റെ നിയമപ്രകാരം. അത് 4:4 അതിനെ പറ്റിയുണ്ട്. അവരെ പരാജയപ്പെടുത്താനായിട്ട് നിയമവോട്ടം കൊണ്ടുവന്നു. ഇസ്രായേൽ ജനങ്ങൾ തോറ്റ വിവരം ഏലി പുരോഹിതരോട് പറഞ്ഞതാര്? 12 ഒരു ബെന്യാമിൻ വസ്ത്രം, അവൻ എങ്ങനെയാണ് പറഞ്ഞത്? വസ്ത്രം കീറിയും തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് അവിടെ വന്ന് ശീലോവിൽ വന്ന് പറയുകയായിരുന്നു. അവൻ വരുമ്പോൾ ഏലി പുരോഹിതൻ എവിടെയാണ് ഇരുന്നത്? തന്റെ വഴിയരികെ തന്റെ ആസനത്തിൽ അദ്ദേഹം ഇരിക്കുകയായിരുന്നു. ഇത്രയേ ഉള്ളൂ പ്രധാനമായിട്ട് ഈ 5-4 നമുക്ക് ഇതിന്റെ പരാജയത്തെ പറ്റിയൊക്കെയാണ്. നിങ്ങളത് വായിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ദൈവത്തിന്റെ പട്ടയം കൊണ്ടുവന്നിട്ട് പോലും ഇസ്രായേൽ ജനങ്ങളെ രക്ഷപ്പെടാൻ കഴിയുന്നില്ല. കാരണം അത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്നതായിരുന്നു അവരിൽ ഉണ്ടായിരുന്ന തിന്മകൾ. അതുകൊണ്ട് ഫിലിസ്തീനോട് അവർ പരാജയപ്പെട്ടതായിട്ടാണ് നമ്മൾ ഈ 4 നമ്മൾ വായിക്കുന്നത്. നിങ്ങൾ അതിന്റെ അവസാന ഭാഗം, അദ്ദേഹത്തിന് മകൻ ഫിനഹാസിന് ഒരു മകൻ ഉണ്ടാകുന്നുണ്ട്. ഫിനഹാസിന്റെ പുത്രന്റെ പേര് നമ്മളോട് വായിക്കുന്നുണ്ട്. എന്താണ് പേര്? ഈഖാബോദ്. ഈഖാബോദ് എന്നാണ്. ഈഖാബോദ് എന്ന് പറയുന്നതിന്റെ അർത്ഥം മഹത്വം ഇസ്രായേലിൽ നിന്ന് ഉറപ്പെട്ടു പോയി. കാരണം ഫിലിസ്തീയ ദൈവത്തിന്റെ പട്ടകം ഫിലിസ്തീയരെ കൊണ്ടുപോകുമ്പോൾ ആ മഹത്വം പോയപ്പോൾ ആ സമയത്താണ് ഈ കുഞ്ഞ് ജനിക്കുന്നത്. അതുകൊണ്ടാണ് ആ പേര് അങ്ങനെ ഇടുന്നത്. അവിടെ ഏലി പുരോഹിതനും മക്കളും എല്ലാം ആ ഭാഗത്ത് ഭരിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്. ഞാൻ എന്റെ ഈ പഠന ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. കുറെ സംഭവങ്ങളാണ് നമ്മൾ ഇതിന്റെ അകത്തുനിന്ന് പഠിച്ചത്. വളരെ പ്രാധാന്യം അറിയിക്കുന്ന ചില അധ്യായങ്ങളാണ്. ഇതൊരു ഒരു ക്വിസ് ക്വസ്റ്റ്യൻ എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഈ കാര്യങ്ങളൊന്ന് വായിക്കാനും ഇതിലുള്ള ചില പ്രാധാന്യം അറിയിക്കുന്ന ചില സാഹചര്യങ്ങൾ ഒന്ന് വിലയിരുത്താനും ഞാൻ ഉദ്ദേശിക്കുന്നത് മാത്രമേ ഉള്ളൂ. ധ്യാനാത്മകമായിട്ട് ഈ ദിനങ്ങളിലൊക്കെ വളരെ ശാന്തമായിട്ടും ധ്യാനാത്മകമായിട്ടും നിങ്ങൾ ഈ അധ്യായങ്ങളൊക്കെ വായിക്കണം. ഒരു പ്രാർത്ഥിക്കുന്ന പുരോഹിതനും അദ്ദേഹത്തിന്റെ മക്കൾക്കും ഉണ്ടായ പരാജയം, ആ പരാജയത്തിന് കാരണം എന്താണ്, ഒന്നും അറിയാത്ത ഒരു വ്യക്തി ദൈവസന്നിധിയിൽ ദൈവശബ്ദം കേൾക്കാൻ തക്കവണ് അണയാതിന്റെ പിന്നിലുള്ള അമ്മയുടെ കണ്ണുനീര്, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഈ വേദഭാഗത്തുണ്ട്. അത് ധ്യാനാത്മകമായിട്ട് പഠിക്കുക. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട്. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി അത് കൂടുതൽ പഠിക്കുക. നമുക്കത് പ്രയോജനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ പഠന ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നു. ചെയ്യുന്നവർ അനേവരെയും അനുഗ്രഹിക്കട്ടെ.
അച്ഛൻ, ഒരു കാര്യം, നമ്മളിപ്പോ പ്രാർത്ഥിക്കുന്നൊന്നെ നമ്മുടെ ഈ വെസ്റ്റ് റീജിയനിലെ റീജിയണൽ സെക്രട്ടറി റേച്ചൽ സാമിന്റെ ബ്രദറിന്റെ വളരെ അത്യാസന്ന നിലയിൽ നാട്ടിൽ കിടക്കുകയാണ്. ഒരു ബ്രെയിൻ ഹെമറേജ് ആയിട്ടാണ് ഇപ്പൊ അറിഞ്ഞത്. അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ പേര് എനിക്ക്
അറിഞ്ഞുകൂടാ.
പിന്നെ നാളെ നമുക്ക് ക്ലാസ് ഉണ്ട്, എല്ലാരും അറ്റൻഡ് ചെയ്യണം. ഇതേ സമയത്ത് പി സി ജോർജ് അച്ഛനായിരിക്കും ക്ലാസ് എടുക്കുന്നത്. മതോപദേശങ്ങൾ
മറക്കാതെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ക്ലാസ്സാണ് പി സി ജോർജിന്റെ ക്ലാസ്. ആഴമായ പഠനമാണ്. അത് കൂടുതൽ അത് പ്രയോജനപ്പെടുത്തണം എല്ലാവരും. ഞാൻ വീണ്ടും ഒന്നുകൂടെ നിങ്ങളുടെ ആഹ്വാനം ചെയ്യുകയാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രസ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ധ്യാനാത്മകമായിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ വ്യക്തി ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുവാനും എവിടെയൊക്കെയാണ് ഞങ്ങളിലുള്ള കുറവുകൾ എന്ന് താരതമ്യം ചെയ്ത് മനസ്സിലാക്കി നന്മയോട് ജീവിക്കാൻ തക്കവണ്ണം ഈ പഠനങ്ങളൊക്കെ ഞങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ. നാളെ നടക്കുന്ന ക്ലാസ്സിന് തിരുമ്പാ സമർപ്പിക്കുന്നു. അനുഗ്രഹീതമായി നടക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. കൂടുതൽ ആത്മീയ മുന്നേറ്റത്തിലേക്ക് ഞങ്ങൾ നയിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്ന് രോഗിയായിട്ട് ഓർത്ത ദാസന തിരുമ്പാ സമർപ്പിക്കുന്നു. ഇതിനെ അതിഭീകരമായ ക്ലേശങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ അങ്ങയുടെ കരുണയും ബലവും നിന്റെ ദാസന കൂട്ടായിരിക്കണമേ. അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവം അവരുടെ കര സ്പർശനം നിന്റെ ദാസനെ സ്പർശിച്ചുകൊണ്ട് ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും അസ്വസ്ഥകൾക്കും വിടുതൽ കൊടുക്കണമേ. അങ്ങ് കൊടുക്കുന്ന സൗഖ്യത്തിലും ആരോഗ്യത്തിലും അങ്ങയുടെ ദേവാലയത്തിലും നന്ദിയോട് അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം മനസ്സിന് ഒരുക്കവും ശരീരത്തിന് ആരോഗ്യം കൊടുത്ത് നിന്റെ ദാസനെ തൃപ്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ക്ലാസ്സിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയൊക്കെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ സമയങ്ങളൊന്നും വ്യർത്ഥമല്ല, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിന് ഒരുപാട് ഉപയോഗപ്രദമാകുന്നതെന്ന് ഞങ്ങൾ അറിയാതെ തന്നെ അത് തിരിച്ചറിയാൻ പറ്റണം ഞങ്ങളിൽ അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നവരെയും തിരുവ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന് ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങൾ കൂടി സഭ മുന്നോട്ട് പോകുമ്പോൾ അന്ന് ഒരു ശക്തിയായി ഈ സഭയെ നയിക്കുന്ന അർത്ഥം ചെയ്യണമേ. പൈശാചിക ബന്ധനങ്ങൾ നോക്കി അന്ന് ഈ സഭയെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ബാലിനുമേനിയും തിരുമേനിമാരെയും മദ്രാസിന്റെ പോലീസിയും മദ്രാസിനൊക്കെ തിരുവാസം അർപ്പിക്കുന്നത് ഏറ്റവും മാതൃക പത്രവാസമായിട്ട് വളരുവാൻ തക്കണം സഹായിക്കണമേ. എവിടെയെങ്കിലും കുറവുകളോ ബലഹീനതയിലോ കുറ്റങ്ങളോ ക്ഷമിക്കണമേ. ഇത് സംബന്ധിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അവിടുത്തെ കരണമുമ്പാകെ സഹായയോടെ സമർപ്പിക്കുന്നു. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നോ നാളെ ചോദിച്ചുകൊടുക്കുവാനായിട്ട് തന്നെ ആമീൻ. ശുദ്ധങ്ങളെ കാത്തുകൊള്ളണമേ. ശ്രീകാൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധങ്ങളെ ശ്രമിക്കണമേ. ദൈവമാത്ര കാലൊക്കെയുള്ള സമയത്ത് ജീവിതത്തിൽ മറച്ചുകൊള്ളണമേ. ആമീൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാ പുത്രൻ തമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സമർദ്ദാവാസവും ഞങ്ങളെല്ലാവരുടെ മേലും എന്നോ കൂടെ നിലകൊണ്ടായിരിക്കണമേ.
എല്ലാവർക്കും ഗുഡ് നൈറ്റ്.
താങ്ക് യു.